കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ സന്ധ്യാസമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് സന്ധ്യയ്ക്ക് കടന്നു വന്ന് കർത്താവിൻ്റെ അരുളപ്പാട് കേൾക്കുവാൻ, കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ ദൈവം നമുക്കിങ്ങനെ ഭാഗ്യം തന്നതിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യും. നമ്മെല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സാധാരണ തിങ്കളാഴ്ച ദിവസം നടന്നു വരുന്നത്, ഇന്നൊരു ചേഞ്ച്, മറ്റേ പ്രോഗ്രാമുകൾ ഇവിടെ നടന്നതുകൊണ്ട് ചൊവ്വാഴ്ച ദിവസത്തേക്ക് നാം ഇങ്ങനെ മാറ്റുകയുണ്ടായി. മാറ്റിയപ്പോൾ അതിന് ദിവസത്തിൻ്റെ ചേഞ്ചോ ഒന്നും കാര്യമാക്കാതെ ഇത്രയും പ്രിയപ്പെട്ടവർക്ക് കടന്നു വന്ന് കർത്താവിൻ്റെ വചനം കേൾപ്പാനായിട്ട് ദൈവം നമുക്ക് അവസരം തന്നു. കടന്നു വരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രത്യേകാൽ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ആദ്യമായി ഈ ഇവിടെ നടക്കുന്ന ഈ ബൈബിൾ സ്റ്റഡി സീരീസിൽ ആദ്യമായി സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ യേശുവിൻ്റെ നാമത്തിൽ തുടർന്നുള്ള ഇന്നത്തെയും തുടർന്നുള്ള ക്ലാസ്സുകളിലേക്കും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ നാം കഴിഞ്ഞ ആഴ്ച മുതൽ പഠിക്കാൻ തുടങ്ങിയ ഭാഗം ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട്സ്, ദൈവത്തിൻ്റെ സ്വഭാവ വിശേഷങ്ങൾ, ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ, പ്രത്യേകതകൾ, ഈ വിഷയമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട്സിനെ, ദി ആട്രിബ്യൂട്ട്സ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ സ്വഭാവ വിശേഷണങ്ങളെ രണ്ടായി തരംതിരിക്കാം. ഒന്ന് കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് പകരാൻ കഴിയുന്ന ആട്രിബ്യൂട്ട്. രണ്ടാമത് ഇൻകമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്, മറ്റുള്ളവരിലേക്ക് മറ്റാർക്കും പകർന്നു കൊടുക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ മറ്റാരിലും ഇല്ലാത്തത്. ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ മനുഷ്യരിലുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ ദൈവം മനുഷ്യനെ പാപിയായിട്ടല്ല നിർമ്മിച്ചത്, ദൈവം മനുഷ്യനെ ദൈവിക സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിച്ചത്, ദൈവത്തിൻ്റെ സ്വഭാവത്തോടുകൂടി. പിന്നെ ഈ പാപം മനുഷ്യനിൽ എങ്ങനെ വന്നു? ഞാൻ ഇങ്ങനെ സാധാരണ പറയാറുണ്ട്, എന്നും മനുഷ്യനിൽ ഒറിജിനൽ നേച്ചർ എന്ന് പറയുന്നത് ദൈവികമാണ്, ഒറിജിനൽ നേച്ചർ. പിന്നെ മനുഷ്യനിൽ പാപം വന്നു എന്ന് പറയുന്നത് മനുഷ്യൻ സ്വയം ദൈവത്തിൽ നകന്നത് കൊണ്ട് അവന് ലഭിച്ച അഡീഷണൽ ക്വാളിറ്റീസ് ആണ് എന്ന് പറഞ്ഞാൽ, നല്ല കുടുംബത്തിൽ നല്ല ഹെൽത്തി അറ്റ്മോസ്ഫിയറിൽ ജീവിക്കുന്ന ഒരു കുഞ്ഞ്, ഒരു മകൻ അവൻ്റെ വീട് വിട്ട് മറ്റെവിടെങ്കിലും പോകുമ്പോൾ മറ്റ് അവിടുത്തെ സാഹചര്യങ്ങളിൽ നിന്ന്, അവിടുത്തെ ശുദ്ധിയില്ലാത്ത അവസ്ഥയിൽ നിന്ന്, അവിടുത്തെ കൾച്ചറിൽ നിന്ന് ഒക്കെ ഈ മനുഷ്യനിലേക്ക് പകരപ്പെടുന്ന രോഗങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്. പക്ഷെങ്കിൽ കേരളത്തിൽ ജീവിക്കുന്ന നാം ഈ കുവൈറ്റിലായിരിക്കുമ്പോൾ കേരളത്തിൽ നമ്മുടെ ഭവനത്തിൽ നാം ഹെൽത്തി അറ്റ്മോസ്ഫിയറിലായിരുന്നെങ്കിൽ ഈ കുവൈറ്റിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഈ ക്ലൈമറ്റിന്റെ ചേഞ്ചസ് മൂലം ശരീരത്തിൽ എന്ത് പറ്റുന്നു? രോഗങ്ങൾ ഉണ്ടാകുന്നു. ചിലരെ ആസ്മാറ്റിക് ആകുന്നു, ചിലരെ ഈ രോഗം ഉണ്ടാകാൻ കാരണം നമ്മുടെ കുടുംബത്തെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ മാതാപിതാക്കളെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ രോഗമുണ്ടായത് നിന്റെ ജീവിതത്തിൽ ജന്മനാ ഇത് ഉണ്ടായ ഒരു രോഗമല്ല, ഇത് നീ ചെന്ന് പെട്ട സാഹചര്യത്തിൽ ചെന്ന സ്ഥലത്ത് നിന്ന് നിന്നിലുണ്ടായ, നിന്നിലേക്ക് കടന്നു വന്ന രോഗങ്ങളാണ്, സ്വഭാവങ്ങളാണ്. നല്ല കുടുംബത്തിൽ പിറന്ന കുഞ്ഞുങ്ങൾ, നല്ല കുടുംബത്തിൽ എന്ന് പറഞ്ഞ ഭക്തരായ കുടുംബങ്ങളിൽ പിറന്ന കുഞ്ഞുങ്ങൾ, യാതൊരു തെറ്റിനും പ്രേരണ ലഭിക്കാത്ത കുഞ്ഞുങ്ങൾ വളർന്ന് യൗവനക്കാരായി കഴിയുമ്പോൾ, അവർ മറ്റ് സാഹചര്യങ്ങൾ ഹോസ്റ്റൽ ലൈഫിലേക്കൊക്കെ പോയി കഴിയുമ്പോൾ അവരുടെ കുടുംബത്തിൽ പേര് പറയാൻ പറ്റാത്തതായ പാപ സ്വഭാവങ്ങൾ ഈ മനുഷ്യരിലേക്കുണ്ടാകും. ആ സ്വഭാവം കൊണ്ട് ഒരിക്കലും അവൻ്റെ മാതാപിതാക്കളെ കുറ്റം പറയാൻ പറ്റുന്നില്ല, അവൻ്റെ ഒറിജിനൽ സ്വഭാവം മാതെന്ന് പറയാനായിട്ട് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവിക സ്വഭാവത്തോടുകൂടിയാണ് സൃഷ്ടിച്ചത്. ദൈവിക സ്വഭാവത്തോടുകൂടെ സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തിൽ നിന്ന് പിശാചിൻ്റെ കുടുക്കിൽപ്പെട്ട്, തന്ത്രത്തിൽപ്പെട്ട്, പിശാചിൻ്റെ സ്വഭാവം അഡീഷണലായി മനുഷ്യനിലേക്ക് ലഭിച്ചു. അങ്ങനെയാണ് മനുഷ്യൻ പാപി എന്ന പേരിൽ ആയിത്തീരുവാനിടയായി തീർന്നത്. അല്ലെങ്കിൽ ഇന്നും മനുഷ്യൻ്റെ ഒറിജിനൽ സ്വഭാവം, അകത്തെ ഇമ്പോൺ നേച്ചർ, അതെന്ന് പറയുന്ന ദൈവികമാണ്. അവന് സ്നേഹവും കരുണയും ദയയും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനുഷ്യനിൽ ഉണ്ട്. മറ്റെല്ലാം അഡീഷണലായിട്ട് ലഭിച്ചതാണ്. അതിനോടുള്ള ബന്ധത്തിൽ അങ്ങനെ കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള ദൈവീക സ്വഭാവങ്ങൾ മനുഷ്യനിലേക്ക് പകരപ്പെടുന്ന സ്വഭാവങ്ങളുണ്ട്. എന്നാൽ അതിന് സാധിക്കാത്ത ചില പ്രത്യേക സവിശേഷതകൾ, ദൈവത്തെ ദൈവം ആക്കിയിരിക്കുന്ന, ദൈവത്തിൻ്റെ മാത്രം മഹത്വമായിരിക്കുന്ന ചില സ്വഭാവ വിശേഷങ്ങളുണ്ട്. അതാണ് നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി എല്ലാ പ്രിയപ്പെട്ടവരെയും തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് ശ്രദ്ധ ഞാൻ തിരിക്കുകയാണ്. പ്രത്യേകാൽ നമ്മൾ പലരെയും സ്വാഗതം ചെയ്തപ്പോൾ തന്നെ നമ്മുടെ മതിയായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോൺ നായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇൻകമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിച്ചു. ഒന്ന്, ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള സകല സൃഷ്ടിയും മറ്റുള്ള സൃഷ്ടിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. എൻ്റെ എക്സിസ്റ്റൻസ്, എൻ്റെ നിലനിൽപ്പ് മറ്റൊരാൾ ഉള്ളത് കൊണ്ടാണ്, മറ്റൊരു വ്യക്തി ഉള്ളത് കൊണ്ടാണ്. എൻ്റെ ജീവിതം, ഞാൻ ആരോഗ്യവാനായിരിക്കുന്നത് ദൈവത്തിൻ്റെ മറ്റു ചില സൃഷ്ടികൾ ഉള്ളത് കൊണ്ടാണ്. ഞാൻ ശ്വസിക്കുന്നത് ദൈവത്തിൻ്റെ വേറൊരു സൃഷ്ടി ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ലോകത്തിലെ മനുഷ്യനും മൃഗങ്ങളും സകല സൃഷ്ടികളും പരസ്പരം ആശ്രയിച്ചു മാത്രമേ നിലനിൽക്കാൻ കഴിയുന്നുള്ളൂ. സകല സൃഷ്ടിയും പരസ്പരം ആശ്രയിച്ചു മാത്രം നിലനിൽക്കുമ്പോൾ ഒരാശ്രയവും വേണ്ടാതെ സ്വയമായി നിലനിൽക്കുന്ന സെൽഫ് എക്സിസ്റ്റൻ്റ് ആണ് നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ ദൈവം. ഈ സെൽഫ് എക്സിസ്റ്റൻസ് മറ്റൊരു വ്യക്തിയിലേക്ക് പകരപ്പെടുവാൻ കഴിയുകയില്ല. ലോകത്തിലെ ഒരു സൃഷ്ടിക്കും ഇങ്ങനെ ഒരു സ്വഭാവം, സവിശേഷതയില്ല. അത് ദൈവത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്, അത് ദൈവത്തിൻ്റെ മഹത്വമാണ്. നമ്മൾ അതിനെപ്പറ്റി വിശദമായിട്ട് പഠിച്ചു. രണ്ടാമത് ഉള്ള മറ്റൊരു സവിശേഷത, ദൈവത്തിൻ്റെ പ്രത്യേകത, ആട്രിബ്യൂട്ട് നമ്മൾ പഠിച്ചത് അൺചേഞ്ചബിൾനെസ്സാണ്. ദൈവത്തിന് ഒരിക്കലും മാറ്റം വരുന്നില്ല. ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുന്നില്ല, ദൈവത്തിൻ്റെ പ്രകൃതിയിൽ മാറ്റം വരുന്നില്ല, ദൈവത്തിൻ്റെ ഇടപെടൽ. അല്ലെങ്കിൽ നമ്മളൊക്കെ എന്ന് പറയുന്നത് ഒരു വയസ്സായ ഒരു കുഞ്ഞിനെ ഒരു 10 വർഷം കഴിഞ്ഞ് ഒരാൾ കണ്ടാൽ ഞാൻ പറയാം ആളിനെ തിരിച്ചറിയാൻ പറ്റുകയില്ല. കാരണം തൻ്റെ പ്രകൃതിയിൽ, തൻ്റെ ആകൃതിയിൽ മാറ്റം വരുന്നു. ഒരു കുഞ്ഞിനെ നമ്മൾ ഒരിക്കൽ കണ്ടാൽ, ഒരു ചെടിയെ ഒരിക്കൽ കണ്ടാൽ, ഒരു 10 വർഷം കഴിഞ്ഞ്, 20 വർഷം കഴിഞ്ഞ് നമ്മൾ കാണുന്ന ആകൃതി ആയിരിക്കില്ല, അല്ലെങ്കിൽ ആദ്യം കണ്ട ആകൃതി ആയിരിക്കില്ല 10 വർഷം കഴിയുമ്പോൾ, 20 വർഷം കഴിയുമ്പോൾ. എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മനുഷ്യൻ്റെയോ മറ്റ് സൃഷ്ടിയുടെയോ ആകൃതിയും പ്രകൃതിയും സ്വഭാവവും ഒക്കെ മാറുമ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്, അവൻ്റെ ആകൃതിക്കോ പ്രകൃതിക്കോ സ്വഭാവത്തിനോ മാറ്റം ഇല്ല. മാത്രമല്ല, ദൈവം തമ്പുരാൻ്റെ വാക്കിന് മാറ്റമില്ല. ദൈവം തമ്പുരാൻ്റെ വാക്കിൽ പൂർണ്ണമായി വിശ്വസിക്കാം. ദൈവത്തിൻ്റെ വാക്തത്വത്തിൽ മാറ്റമില്ല. ദൈവത്തിൻ്റെ വാക്കിൽ പൂർണ്ണമായി വിശ്വസിക്കാമെന്ന് പറയുന്നത് കർത്താവ് തന്നെ പറയുന്നു, ഞാൻ ആൽഫയും ഒമേഗയുമാകും. ഐ എം ഫ്രം ഇറ്റേണിറ്റി ടു ഇറ്റേണിറ്റി. ഗോഡ് ഈസ് ഇറ്റേണൽ ആൻഡ് എവർ ലാസ്റ്റിംഗ്. ദൈവം നിത്യത മുതൽ നിത്യത വരെ വസിക്കുന്ന ആളാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഓർപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ നിങ്ങൾക്ക് എത്ര വിശ്വാസമാണെന്ന് പറഞ്ഞാലും എൻ്റെ വാക്കുകളുടെ ഗ്യാരണ്ടി ഏത് വർഷം വരെ ഉണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുകയില്ല. കാരണം ഞാനിവിടെ എന്നോടൊരാൾ പറയുകയാണ്, ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ നിന്നെ, നാട്ടിലൊരു സഹോദരനോട് ഞാൻ പറയുകയാണെന്ന് വെച്ചോളൂ, ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ നിന്നെ കുവൈറ്റിൽ കൊണ്ടുപോയിക്കോളാം, ഞാൻ വിശ്വസ്തനാണ്, പറഞ്ഞ വാക്ക് കഴിഞ്ഞ നാളുകളിൽ പാലിച്ചിട്ടുണ്ട്, ഈ പറഞ്ഞ ആരെയെങ്കിലും കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ എൻ്റെ വാക്ക്, ഞാൻ മാനുഷികമായി എത്ര വിശ്വസ്തനായാലും എൻ്റെ വാക്കിൻ്റെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഈ മനുഷ്യനിൽ ഇങ്ങനെ പറയും, ഗാഡ് വില്ലിങ്, ദൈവഹിതമെങ്കിൽ. കാരണം എന്താണെന്ന് അറിയാമോ? ഞാൻ നിന്നെ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് ആ വാക്ക് പറഞ്ഞ് തിരിച്ചു പോകുമ്പോഴായിരിക്കാം ഞാൻ തട്ടിപ്പോകുന്നത്. അപ്പോൾ ഞാൻ എന്ന് എവിടെ തട്ടിപ്പോകുന്നുവോ, ആ എൻ്റെ ജീവിതം തീരുന്നുവോ, അവിടെ വരെ മാത്രമേ എൻ്റെ ഗ്യാരണ്ടി ഉള്ളൂ, വാക്കിന് ഗ്യാരണ്ടി ഉള്ളൂ, ഞാൻ പറയുന്ന പ്രോമിഷന് ഗ്യാരണ്ടി ഉള്ളൂ. ലോകത്തിലെ സകല സൃഷ്ടിയും അങ്ങനെയാണ്. സകല സൃഷ്ടികൾക്കും ഇറ്റേണൽ നിലനിൽപ്പില്ല, നിത്യമായ നിലനിൽപ്പില്ല. എന്നാൽ അതുകൊണ്ട് തന്നെ ആരുടെയും വാക്കിനെ 1% എങ്കിലും അവിശ്വാസം കൂടാതെ വിശ്വസിക്കാൻ പറ്റുകയില്ല. ഒരു വ്യക്തിയുടെയും വാക്കിനെ 1% എങ്കിലും, 1% അവിശ്വാസം കൂടാതെ വിശ്വസിക്കാൻ കഴിയുകയില്ല. അതാണ് മനുഷ്യൻ്റെയും എല്ലാ സൃഷ്ടികളുടെയും പ്രത്യേകത. എന്നാൽ ദൈവത്തെ പൂർണ്ണമായി എല്ലാവർക്കും വിശ്വസിക്കാം. കാരണം ഇന്നൊരു വാക്ക് പറഞ്ഞാൽ നാളെയും പിടിക്കാവുന്നവനാ ദൈവം. നിങ്ങളെ പത്ത് വർഷം കഴിഞ്ഞാൽ ആകൃതി മാറി വേറൊരു രൂപത്തിൽ ദൈവം വരുന്നില്ല. ദൈവം തമ്പുരാൻ ഇപ്പം നിങ്ങളോടൊരു വാക്ക് പറഞ്ഞപ്പോൾ എങ്ങനെ മുന്നിൽ വന്നുവോ അതേ നിലയിൽ തന്നെ 100 വർഷം കഴിയുമ്പോഴും കാണാം, 1000 വർഷം കഴിയുമ്പോഴും കാണാം. അതുകൊണ്ട് തന്നെ 1% പോലും അവിശ്വാസം കൂടാതെ വിശ്വസിക്കാൻ കഴിയുന്നവൻ ആണ് സർവശക്തനായ ദൈവം. ഇത് ദൈവത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. ഇത് ഒരു സൃഷ്ടിയിലും കാണുവാൻ കഴിയുകയില്ല. ഏതെങ്കിലും സൃഷ്ടി ശ്രമിച്ചാലും നടക്കുകയില്ല. നമ്മളിനിയും പറയുകയാണ് വിശുദ്ധനായി വിശ്വസ്തനായി ജീവിക്കണം. അതുകൊണ്ട് എൻ്റെ വാക്കുകൾ, ഞാൻ പറയുന്ന കാര്യങ്ങൾ 100% ആളുകൾ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ, അവർക്ക് ഞാൻ അത് ചെയ്തു കൊടുത്തേ പറ്റത്തുള്ളൂ, ഞാൻ ചെയ്തു കൊടുക്കും എന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ അവന് നെബുക്കദ്നേസറിനെ പോലെ ആയിത്തീരും. എങ്ങനെയാ, ഞാൻ പണിഞ്ഞ മർമ്മ മഗധിയാം ബാബിലോൺ അല്ലയോ എന്നൊക്കെ പറഞ്ഞ് ശക്തിയൊക്കെ എടുത്ത് നിൽക്കുമ്പോൾ അല്പം കഴിയുമ്പോൾ കൊട്ടാരത്തിൽ നിന്ന് നല്ല സ്വാദ ഭോജനം കഴിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ ഇപ്പോൾ കാളയായെന്നല്ല, ചിലർ പറയുന്ന നെബുക്കദ്നേസർ കാളയായെന്ന, കാളയായില്ല, കാളയെ പോലെ പുല്ല് തിന്നാൻ തുടങ്ങി, ഒരു ഭ്രാന്തനായി മാറി, തൻ്റെ നഖം വളരാൻ തുടങ്ങി, രോമം വളരാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ ക്ലീനിങ് ഒന്നുമില്ല, അതിന് തോന്നുന്നില്ല. ഇതുവരെ രാജാവിൻ്റെ പ്രൗഢിയോടുകൂടിയാണ് പുള്ളി ജീവിച്ചത്. ഒരു വിധത്തിൽ, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മുഴുവട്ടനായി, മുഴുവട്ടനായി. ഇപ്പോൾ ഭക്ഷണം കഴിച്ചത് നല്ല, ഇതുവരെ ഇന്നത്തെ നിലയിലാണെങ്കിൽ നല്ല ചിക്കനും മറ്റേ ബെസ്റ്റ് സാധനങ്ങളൊക്കെ കഴിച്ചെങ്കിൽ ഇന്ന് തൊട്ട് കഴിക്കുന്ന പുള്ളിക്ക് തന്നെ തോന്നി ഞാൻ എൻ്റെ കാളയാണ്. അതുകൊണ്ട് പിന്നെ കഴിക്കുന്നത് മൃഗങ്ങൾക്കുള്ള ആഹാരമാണ്. അതുകൊണ്ട് രാജാവായാലും ചക്രവർത്തിയായാലും ലോകത്തിലെ ഏതെല്ലാം സ്ഥാനങ്ങളുള്ള വ്യക്തിയായാലും ഞാൻ ഒരു കാര്യം ഓർപ്പിക്കാം, അവരുടെ വാക്കുകൾ അവരുടെ മരണം കൊണ്ട് നീങ്ങിപ്പോകുന്നു. എന്നാൽ മരണമില്ലാത്ത, അന്തമില്ലാത്ത, നിത്യനായ, എവർലാസ്റ്റിംഗ് ടു എവർലാസ്റ്റിംഗ് ആയ സർവശക്തനായ ദൈവത്തിൽ പൂർണ്ണ ഹൃദയത്തോടെ ആർക്കും വിശ്വസിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹീ ഈസ് അൺചേഞ്ചബിൾ. മൂന്നാമത്തെ ക്വാളിറ്റി, ആട്രിബ്യൂട്ട്, ഗുണം എന്ന് പറയുന്നത് ഓംനിപൊട്ടൻസ് ആണ്. ഓംനിപൊട്ടൻസ് അല്ലെങ്കിൽ ഓൾമൈറ്റി ഗോഡ്. ഹീ ഈസ് ഓൾമൈറ്റി, സർവശക്തനായ ദൈവമാണ്. ഹി ഈസ് ഓംനിപൊട്ടൻസ്, ലാറ്റിൻ വേർഡാണ് ഓംനിപൊട്ടൻസ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്, ലാറ്റിൻ വേർഡിൽ നിന്നാണ്. ഒംനി എന്ന് പറഞ്ഞാൽ ഓൾ, ഓൾ എല്ലാം, സർവം എന്നുള്ളതാണ് ഒംനി എന്ന വാക്കിന്റെ അർത്ഥം. പൊട്ടൻസ് എന്ന വാക്കിന്റെ അർത്ഥം പവർഫുൾ. അങ്ങനെയെങ്കിൽ ഒംനി പൊട്ടൻസ് എന്ന് പറഞ്ഞാൽ ഓൾ പവർഫുൾ, സർവശക്തനായ ദൈവം. ഈ ആട്രിബ്യൂട്ടും ദൈവത്തിന് മാത്രമുള്ളതാണ്, ദൈവത്തിന് മാത്രമുള്ളതാണ്. ദൈവവചനം വായിക്കാൻ ദൈവകൃപ ലഭിച്ചിട്ടുള്ള പ്രിയപ്പെട്ടവരെ ചില വാക്യങ്ങൾ വായിച്ചെന്നെ സഹായിക്കണം. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം ഒരാൾ വായിക്കുമ്പോൾ, യിരെമ്യ പ്രവചനം 32-ാം അധ്യായത്തിന്റെ 17-27 വാക്യങ്ങൾ മറ്റൊരാൾ വായിക്കണം. ഓംനിപൊട്ടൻസ് എന്ന് പറഞ്ഞാൽ ഓൾ പവർഫുൾ ഗോഡ്. ഹി ഈസ് പവർഫുൾ ടു ഡു വാട്ട് ഹി ഡിസൈസ് ടു ഡു. എന്താ സർവശക്തി എന്ന് പറഞ്ഞാൽ, ദൈവം ഒരു കാര്യം ആഗ്രഹിച്ചാൽ ആ ആഗ്രഹം ചെയ്യാൻ കഴിവുള്ളവൻ. ദൈവം ഒരു കാര്യം പ്ലാൻ ചെയ്താൽ ആ പദ്ധതി ചെയ്യാൻ കഴിവുള്ളവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മളൊക്കെ ഇരുന്ന് സ്വപ്നം കാണാറുണ്ട്, പലപ്പോഴും ഇരുന്ന് ഇങ്ങനെ സ്വപ്നം കാണും. സ്വപ്നം കാണുന്ന കൂട്ടത്തിൽ നമ്മൾ അങ്ങ് പോകും, പോയി 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 നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളെല്ലാം നമ്മൾ കാണും. നമ്മൾ കണ്ടിട്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡന്റ് കലാം, അദ്ദേഹം കുഞ്ഞുങ്ങളോട് പറഞ്ഞു, നിങ്ങൾ സ്വപ്നം കാണുക വളരുക എന്ന്. സ്വപ്നം കാണുക വളരുക, അദ്ദേഹം പറഞ്ഞതിൻ്റെ ആശയം ഇതാണ്, നിങ്ങൾ സ്വപ്നം കണ്ടാൽ അത് നിങ്ങളെ ചിന്തയിലേക്ക് നയിക്കും, ആ ചിന്ത പ്രാവർത്തികമാക്കാൻ നിങ്ങൾ ശ്രമിക്കും. അതുകൊണ്ട് സ്വപ്നം കാണുക വളരുക. അദ്ദേഹം പറഞ്ഞ വാക്കിൽ ഒരു പ്രത്യേകതയുണ്ട്. സ്വപ്നം കണ്ടാൽ നിങ്ങൾ ആ സ്വപ്നം കാണുന്നത് കിട്ടും എന്നർത്ഥമില്ല, സ്വപ്നം കണ്ടാൽ നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കും, ചിന്തിച്ചിട്ട് പ്രവർത്തിക്കും, ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ആയിത്തീർന്നേക്കാം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ അനുഭവമാണ് ഞാനിത് പറഞ്ഞത്. ചിലപ്പോൾ അബ്ദുൽ കലാമിന് ആ കാര്യം സംഭവിച്ചെങ്കിലും എനിക്ക് തോന്നുന്നു അദ്ദേഹം പ്രസിഡന്റ് ആകാൻ സ്വപ്നം കണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. എല്ലാവരും കൂടെ പിടിച്ച് നിർബന്ധിച്ചാണ് അദ്ദേഹത്തെ പ്രസിഡന്റ് ആക്കി എന്നൊക്കെ നമുക്ക് വാർത്തകൾ വായിക്കാനായിട്ട് സാധിച്ചല്ലോ. എനിവേ, നമ്മളിരുന്ന് സ്വപ്നം കാണാറുണ്ട്. ഞാൻ നമ്മളായിരിക്കുന്ന പോസ്റ്റിൽ നമ്മളിപ്പോൾ ഒരു ക്ലർക്കിന്റെ ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ സ്വപ്നം കാണും. ആ നമ്മുടെ ബ്രെയിന്, നമ്മുടെ ബുദ്ധിക്ക് ഒതുങ്ങത്തക്ക നിലയിൽ നമ്മൾ സ്വപ്നം കാണും. എൻ്റെ ഈ കസേര അല്പം കഴിയുമ്പോൾ പ്രൊമോഷൻ ലഭിക്കുന്നു, ഞാൻ അടുത്ത എൻ്റെ അടുത്ത ഇമ്മീഡിയറ്റ് ബോസിൻ്റെ ഭാഗത്തേക്ക് കയറുന്നു, അവിടുന്ന് കയറി 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 ഇങ്ങനെ വന്ന് 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 കമ്പനിയുടെ തന്നെ ജനറൽ മാനേജറാകുന്നു. മാ കുറച്ചുകൂടെ കഴിഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ എം ഡി ആകുന്നു, പിന്നെ മൊത്തത്തിൽ ഞാൻ പറഞ്ഞത് സ്വപ്നം കാണുകയാണ്. എന്നാൽ മനുഷ്യനെയും സകല സൃഷ്ടിയെയും സംബന്ധിച്ചിടത്തോളം ഒരു പരാജയം എന്ന് പറയുന്നത് മനുഷ്യൻ ആഗ്രഹിക്കുന്നതെല്ലാം നടക്കുകയില്ല. മനുഷ്യൻ ആഗ്രഹിക്കാം, പക്ഷെ ആഗ്രഹിക്കുന്നതെല്ലാം നടക്കുകയില്ല. കാരണം ഹീസ് നോട്ട് ഓൾ പവർഫുൾ, ഹ്യൂമൻ ബീയിങ് ഈസ് നോട്ട് ഓൾ പവർഫുൾ. മനുഷ്യർ ഓൾ പവർഫുൾ അല്ല, സർവശക്തനായ ദൈവമാണ്. എന്നാൽ സർവശക്തനായ മനുഷ്യനല്ല, എന്നാൽ സർവശക്തനായി ഒരാൾ മാത്രമേ ഉള്ളൂ, അത് ദൈവമാണ്. വായിക്കാം ഉൽപ്പത്തി പുസ്തകം 18:14 യിരെമ്യാ പ്രവചനം 32:17-27 വാക്യങ്ങളിലൂടെ വായിക്കാം. മതി, അടുത്തത് യിരെമ്യാ 32:17-24 വാക്യങ്ങൾ. നിന്റെ മഹാശക്തി കൊണ്ട് നീ ഇതൊക്കെ സൃഷ്ടിച്ചു, നിനക്ക് അസാധ്യമായത് ഒന്നുമില്ല. വായിക്കാം അതിന്റെ 27 വാക്യം കൂടെ. 27, ഞാൻ സർവജഡത്തിന്റെയും സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എന്നാൽ കഴിയാത്ത എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഫ്രം ഗാഡ്. ദൈവം അതത് കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് പഠിച്ചാൽ പോലും ദൈവത്തിന്റെ സർവശക്തി മനസ്സിലാക്കുവാൻ്റെ കോണം സാധിക്കുന്നു. നമുക്കറിയാം, ഞാനത് വിശദീകരിച്ച് ബൈബിൾ ക്ലാസ്സിൽ അങ്ങനെ വിശദീകരിച്ച് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ്റെ കോണം സാധിക്കുന്നുണ്ട്, അബ്രഹാമിൻ്റെയും സാറയുടെയും കുടുംബജീവിതത്തിൽ ഒരു കുഞ്ഞിനു വേണ്ടി ആഗ്രഹിച്ച് അവർ മുന്നോട്ട് വന്നു. എന്നാൽ അത് അസാധ്യമാകുന്ന ഒരവസ്ഥയിൽ എത്തിച്ചേർന്നു. പ്രായം കൊണ്ട് ഇനി ഒരു കുഞ്ഞ് ജനിക്കാൻ സാധ്യതയില്ലാത്ത അവസ്ഥയിൽ ആ കുടുംബം എത്തിച്ചേർന്നു. മനുഷ്യരാൽ ഏത് കാര്യങ്ങൾ ശ്രദ്ധിച്ചാലും മനുഷ്യരാൽ അസാധ്യമായ ഒരു കാര്യം. ഇനി ഈ പ്രായമായ സമയത്ത് വാർദ്ധക്യത്തിലൊരു കുഞ്ഞ് ജനിക്കുക എന്ന് പറഞ്ഞാൽ അത് നടക്കാത്ത ഒരു കാര്യം. എന്നാൽ ദൈവത്തിൻ്റെ വാഗ്ദത്തം ഇവരുടെ അടുക്കൽ വന്നപ്പോൾ ദൈവം തമ്പുരാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, എന്നാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രായമായ മുതുമുത്തച്ഛന്, പ്രായമായ മുതുമുത്തശ്ശിക്ക് ഒരു കുഞ്ഞിനെ കൊടുക്കാൻ മനുഷ്യർ ആഗ്രഹിച്ചാൽ നടക്കില്ല. ഇവരെ അബ്രഹാമോ സാറയോ ആഗ്രഹിച്ചാൽ നടക്കുകയില്ല, പരിധികൾ വിട്ടുകഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഈ ഗോഡ് ഡിസൈഡ്സ്, ദൈവം അത് ആഗ്രഹിച്ചാൽ മനുഷ്യരാൽ അസാധ്യമായതിനെ സാധ്യമാക്കി കൊടുക്കുന്ന ദൈവമാണെന്ന് അബ്രഹാമിന്റെയും സാറയുടെയും ജീവിതത്തിൽ ഇസഹാക്കിന്റെ ജന്മത്തോടെ ദൈവം തെളിയിച്ചു. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ ആഗ്രഹിക്കുന്നത് നടക്കാത്തപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് നടക്കുന്നു. മാത്രമല്ല, യിരെമ്യാവ് തന്റെ ജനത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ശത്രുക്കളെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരിക്കലും ഇനി വിജയം നടക്കുകയില്ല എന്ന് തോന്നുന്ന സാഹചര്യത്തിലാണ് സർവശക്തനായ ദൈവം യിരെമ്യാവിനോട് ചോദിക്കുന്നത്, ഞാൻ സർവജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എന്നാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഇന്ന് രാത്രി ഇവിടെ നിന്നുകൊണ്ട് ദൈവജനങ്ങളുടെ ധൈര്യത്തിനു വേണ്ടി ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങളുടെയും ജീവിതത്തിൽ ഒരുപക്ഷെങ്കിൽ പല കാര്യങ്ങൾ നടക്കിയില്ല എന്ന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുന്ന കാര്യങ്ങൾ കണ്ടേക്കാം. നിങ്ങളുടെയും ജീവിതത്തിൽ അനേക വിഷയങ്ങളുടെ മുൻപാകെ ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷെ നടക്കിയില്ല, ഞാൻ ആഗ്രഹിച്ചു എനിക്ക് അത്യാവശ്യമാണ് പക്ഷേ എങ്കിൽ അത് നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഞാൻ എത്തിപ്പറ്റിയിരിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനത്തിന് മുൻപാകെ വന്നിട്ടുണ്ടെങ്കിൽ ഈ രാത്രി വായിച്ച വേദഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ, നിങ്ങൾ ആഗ്രഹിച്ച കാര്യം, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളാൽ നടക്കുകയില്ല എങ്കിലും ആഗ്രഹിക്കുന്ന കാര്യം നടത്തുവാൻ ഓൾ പവർഫുൾ ആയിട്ടുള്ള സർവശക്തനായ ഒരു ദൈവം ജീവിക്കുന്നു. അവന്റെ കയ്യിലോട്ട് വിഷയങ്ങളെ കൊടുക്ക്, അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അബ്രഹാം ആഗ്രഹിച്ചു, നടന്നില്ല. സാറ ആഗ്രഹിച്ചു, നടന്നില്ല. എന്നാൽ ദൈവം ആഗ്രഹിച്ചു, അബ്രഹാമിന്റെ ജീവിതത്തിൽ ഒരു പൈതൽ ജനിച്ചു. ഈ ദൈവ നിലയിൽ അനേക ഇൻസിഡന്റ്, അനേക വിഷയങ്ങൾ തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. 37 സങ്കീർത്തനത്തിന്റെ 5 വാക്യത്തിൽ കാണാതെ പറയുന്ന ഒരു വാക്യമാണ്, നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. അങ്ങനെയെങ്കിൽ മനുഷ്യരാൽ അസാധ്യമായ കാര്യങ്ങളെ തന്റെ ഭക്തർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ ദൈവം തമ്പുരാൻ നിശ്ചയിച്ചാൽ അവരുടെ ജീവിതത്തിൽ നിറവേറ്റി കൊടുക്കുമെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. പൗലോസ് ഇതിനെപ്പറ്റി പറയുന്നത് എഫിസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 20-ാം വാക്യത്തിലേക്ക് വരാം. എഫിസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. അവിടെയാ ദൈവത്തിന്റെ ശക്തിയെ പറ്റി പറഞ്ഞിരിക്കുന്നത്, നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സൃഷ്ടിയുടെ ബ്രെയിനിൽ ഒതുങ്ങാത്ത കാര്യങ്ങൾ ചെയ്യുവാൻ, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യുവാൻ, നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യുവാൻ, അതും അവിടെ പൗലോസ് വളരെ പേഴ്സണൽ വേയിലാണ് പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ, നമുക്ക് വേണ്ടി ചെയ്യുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. പ്രൈസ് ദ ലോർഡ്. നാം ചിന്തിക്കുന്നതും നിനയ്ക്കുന്നതിലും അപ്പുറത്തായിട്ട് ഉപരിയായിട്ട് ചെയ്യുവാൻ എന്റെ ദൈവത്തിന് കഴിയും. പുതിയ നിയമത്തിൽ പല ഭാഗത്തും ദൈവത്തെ സർവശക്തൻ എന്ന വാക്കോടുകൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ വാക്യങ്ങളും വായിക്കണ്ട, എഴുതുന്നവർക്ക് വേണ്ടി മാത്രം ഞാനത് പറയുന്നു. 2 Corinthians 6:17-18 ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ verse 18. എന്നാൽ മലയാളത്തിൽ 2 Corinthians 6:17 അവിടെ പറഞ്ഞിരിക്കുന്നത് സർവശക്തനായ ദൈവം എന്നാണ്. സർവശക്തനായ ദൈവം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ സർവശക്തിയുള്ള ദൈവം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ വേദപുസ്തകത്തിൽ ദൈവത്തെ പറ്റി പറയുമ്പോൾ സർവശക്തിയുള്ള ദൈവം എന്ന വാക്കോടുകൂടിയാണ് ദൈവത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. പല കാര്യങ്ങൾ വീണ്ടും കാണുവാൻ സാധിക്കുന്നു. അബ്രഹാമിന്റെയും സാറയുടെയും ജീവിതത്തിൽ സംഭവിച്ചതുപോലെ തന്നെ പുതിയ നിയമത്തിൽ മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചു. ആരാണെന്ന് നിങ്ങൾക്ക് പറയാമോ? അബ്രഹാമിനെയും സാറയെയും പോലെ തന്നെ കുഞ്ഞുങ്ങൾ ജനിക്കയില്ല എന്ന് വിധി എഴുതിയ സ്ഥലങ്ങളിൽ പുതിയ നിയമത്തിൽ വലിയവനായ ദൈവം പ്രവർത്തിച്ച ഒരു ഭാഗം നമുക്കറിയാം. എലിസബത്തും സക്രിയയും. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 37-ാം വാക്യത്തിൽ ദൈവം തമ്പുരാൻ സംസാരിക്കുമ്പോൾ പറയുന്ന വാചകം എന്താണെന്ന് അറിയാമോ? With God, nothing will be impossible. With God, nothing will be impossible. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്നവൻ പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഒരു കാര്യവും അസാധ്യമല്ല. നമ്മൾ പാടുന്ന ഒരു പാട്ടുണ്ട്, Nothing is too difficult for thee. Nothing is too difficult for thee. Absolutely nothing. Nothing is too difficult for thee. കഥാവെ, അങ്ങയാൽ അസാധ്യമായത് ഒന്നുമില്ല. Absolutely nothing. Absolutely nothing. എന്ന് പറഞ്ഞാൽ ഒരു കാര്യവുമില്ല അങ്ങയാൽ അസാധ്യമായത് എന്ന് പാട്ടിലൂടെ നാം സാധാരണ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ട്. With God, nothing will be impossible. മാത്രമല്ല, യേശു തമ്പുരാൻ മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ തന്റെ പിതാവിന്റെ ശക്തിയെ പറ്റി പറയുമ്പോൾ, സർവശക്തന്റെ ദൈവത്തിന്റെ ശക്തിയെ പറ്റി പറയുമ്പോൾ, മത്തായി 19:26 യേശു അവരെ നോക്കി, അത് മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യമെന്ന് പറഞ്ഞു. അവിടെ നിന്നുകൊണ്ട് രക്ഷിക്കപ്പെടുന്ന കാര്യം അവർ ചോദിച്ചത്, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചത്. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഒട്ടകം സൂചിപ്പുഴയിലൂടെ കടക്കുന്നതിനേക്കാൾ പ്രയാസമായത് ധനവാൻ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. അപ്പൊ അവർ ചോദിച്ചു, അങ്ങനെയെങ്കിൽ രക്ഷിക്കപ്പെടാൻ ആർക്കാ കർത്താവെ കഴിയുന്നേ? കർത്താവ് പറഞ്ഞു, മനുഷ്യരാൽ അസാധ്യമായത് ഏതിനാ? മനുഷ്യനെ രക്ഷിക്കപ്പെടുത്താൻ. പ്രൈസ് ദ ലോർഡ്. ധനവാനെ ദൈവത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ, ഞാൻ അവിടെ ഇങ്ങനെ എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിച്ചു, ദൈവത്താൽ സകലതും സാധ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് മെറ്റീരിയൽ തിങ്സാണ് എന്ന് പറഞ്ഞാൽ ഭൗതികമായ കാര്യങ്ങളാണ്. എനിക്ക് ഒരു ജോലി വേണം, ആ ജോലിയോടുള്ള ബന്ധത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു. അപ്പം നമ്മൾ എടുക്കുന്ന ഒരു വാക്യമുണ്ട്, എന്താ? ഞാൻ സർവജനത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എന്നാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? കർത്താവ് ഇതങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ. സാമ്പത്തികമായ പ്രതിസന്ധിയുടെ നടുവിൽ നാം അതിൽ വളരെ വിഷമിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നാം എടുക്കും, കർത്താവെ അങ്ങയാൽ കഴിയാത്ത ഒരു കാര്യവുമില്ലല്ലോ. എന്തിന്? ഞാൻ പറഞ്ഞു വന്നിൻ്റെ ആശയം, പക്ഷേ ഇനി കുറച്ചുകൂടെ ഭൗതിക ഇത് വിട്ടിട്ട് കുഞ്ഞുങ്ങൾ ജനിക്കാതെ വരുമ്പോൾ, കുഞ്ഞുങ്ങളില്ലാതെ വരുമ്പോൾ, ഒരു കുഞ്ഞിന് വേണ്ടി താല്പര്യപ്പെടുമ്പോൾ, കുടുംബങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വാചകമാണ്. കർത്താവ് അബ്രഹാമിനോട് അങ്ങിത് പറഞ്ഞു, എലിസബത്തിനോട്, സക്രിയയോട് അങ്ങിത് പറഞ്ഞു. എന്തുവാ പറഞ്ഞത്? ഞാൻ സർവശക്തനായ ദൈവമാണ്, എൻ്റെ ദൈവത്താൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? എന്നാൽ ഈ വാക്യം, യേശു പറഞ്ഞ ഈ വാക്യം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന മറ്റൊരു കാര്യമുണ്ട്. നിന്റെ ഭൗതിക നന്മകൾ നിനക്ക് തന്ന് ജോലിയുടെ വഴി തുറക്കാൻ, നിനക്ക് കുടുംബജീവിതത്തെ ധന്യമാക്കാൻ ഒരു കുഞ്ഞിനെ തരാൻ മാത്രമല്ല ദൈവത്തിന് കഴിയുന്നത്, നിന്റെ ഹൃദയത്തെ പോലും അകത്ത് കയറി തിരിച്ചു മറിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. പ്രൈസ് ദ ലോർഡ്. രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിയെ, കഠിന ഹൃദയനെ രക്ഷിക്കപ്പെടുത്തുവാൻ ആർക്ക് കഴിയും? ദൈവത്തിന് കഴിയും. ആർക്ക് രക്ഷിക്കപ്പെടാൻ കഴിയുമെന്ന് ചോദിച്ചപ്പോൾ യേശു തമ്പുരാൻ പറഞ്ഞു, മനുഷ്യന് അസാധ്യമെങ്കിലും, മനുഷ്യന് ഈ പുള്ളിയെ രക്ഷിക്കപ്പെടുത്താൻ അസാധ്യമെങ്കിലും ദൈവത്താൽ സാധ്യം. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല. അതുകൊണ്ട് ഒമ്നിപൊട്ടൻസ് എന്ന വാക്കിന്റെ അർത്ഥം, ഇത്രയും വിശദീകരണത്തിൽ നിന്ന് ദൈവത്തിന്റെ ഓൾ പവർഫുൾ എന്ന വാക്കിന്റെ അർത്ഥം മീൻസ് ദാറ്റ് ഗോഡ് ഈസ് നോട്ട് ലിമിറ്റഡ് ടു ഡു ഓൺലി വാട്ട് ഹി ആക്ച്വലി ഹാസ് ഡൺ. എന്ന് പറഞ്ഞാൽ ദൈവം ഇതുവരെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാനല്ല ദൈവത്തിന് ശക്തി ഉള്ളത്. മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് ദൈവത്തിന്റെ ശക്തിയെ പറ്റി ചിന്തിക്കുമ്പോൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കാര്യത്തെ പറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല, നമുക്ക് ഇതുവരെ അറിയാത്ത ഒരു കാര്യത്തെ പറ്റി ചിന്തിക്കാൻ കഴിയുന്നില്ല. എന്നാൽ ദൈവം സർവശക്തനാണെന്ന് പറയുമ്പോൾ ഒരു സ്റ്റെപ്പൂടെ കടന്നിട്ട് ഞാൻ പറയട്ടെ, ഇതുവരെ ദൈവം ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ മാത്രം ചെയ്യാനല്ല ദൈവം ശക്തിമാനായിരിക്കുന്നത്. ഇതുവരെ ജനിച്ചിട്ടുള്ള ഒരു മനുഷ്യനും കാണാത്ത, ഒരു മനുഷ്യനും അറിയാത്ത, ഒരു മനുഷ്യനും ചിന്തിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ പോലും ചെയ്യാൻ എന്റെ ദൈവം ശക്തനാണ്. പ്രൈസ് ദ ലോർഡ്. അതാണ് ദൈവത്തിന്റെ ഓൾ പവർഫുൾ അല്ലെങ്കിൽ ഓമ്നിപൊട്ടൻസ് എന്ന വാക്ക് അവിടെ കാണിക്കുന്നത്. മത്തായി സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ അതിന് ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഒന്ന് വായിക്കാൻ, മത്തായി സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. ഇംഗ്ലീഷ് എന്നാൽ സോറി, 9-ാം വാക്യം, 9, നോട്ട് 99. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ടെന്ന് ഉള്ളം കൊണ്ട് പറയാൻ തുനിയത് അടുത്ത വാക്യം. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കാൻ ആർക്ക് കഴിയും? ഇതുവരെ ഒരു മനുഷ്യനും ചിന്തിക്കാൻ പറ്റാത്ത കാര്യം അല്ലേ? കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കുക. എന്നാൽ ദൈവത്തിന്റെ ശക്തിയെ പറ്റി പറയുമ്പോൾ പറയുന്നത്, സീ ദാറ്റ്സ് ആൻ എക്സാമ്പിൾ. കർത്താവ് ദൈവത്തിന്റെ ഓൾ പവർഫുൾനെസ്, സർവശക്തിയെ പറ്റി പറയുമ്പോൾ പറയുന്നത്, ഈ കല്ലുകളിൽ നിന്ന്, എന്ന് പറഞ്ഞാൽ നിർജീവമായ വസ്തുവിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കി കൊടുക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് ഇമ്പോസിബിൾ ആയിട്ടുള്ള, ഇതുവരെ മനുഷ്യൻ കണ്ടിട്ടില്ലാത്ത, ചിന്തിച്ചിട്ടില്ലാത്ത, നിനയ്ക്കാത്ത കാര്യങ്ങൾ ചെയ്യാൻ എൻ്റെ ദൈവത്തിന് കഴിയും എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. മാത്രമല്ല എല്ലാ വാക്യങ്ങളും വായിക്കേണ്ട. 115-ാം സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഓ ഗാഡ് ഈസ് ദ വൺ ഹു ഡസ് വാണ്ട് ഹി പ്ലീസസ്. ദൈവം തനിക്ക് ഇഷ്ടമുള്ളതൊക്കെ എന്ത് ചെയ്യുന്നു? ചെയ്യുന്നു. ദൈവം തനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുന്നു. 91-ാം സങ്കീർത്തനം 1-ാം വാക്യം വായിച്ചാൽ ഈ സർവശക്തി ദൈവജനങ്ങളുടെ അഭയമാണ്. 91-ാം സങ്കീർത്തനം 1-ാം വാക്യം വായിച്ചാൽ ഈ സർവശക്തനായ ദൈവത്തിന്റെ സർവശക്തി, ഒമ്നിപൊട്ടൻസ്, തന്നെ സേവിക്കുന്ന ദൈവമക്കൾക്ക് അഭയമാണ്. എത്ര സന്തോഷമാണ് നമ്മുടെ ജീവിതത്തിൽ സർവശക്തനായ ഒരു ദൈവം നമ്മുടെ ജീവിതത്തിൽ അഭയമായിട്ടുണ്ടെന്ന് പറയുമ്പോൾ, ഷെൽട്ടർ ആയിട്ടുണ്ടെന്ന് പറയുമ്പോൾ. 91-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. അടുത്തത്, യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേതവും കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയുന്നു. ഇന്ന് രാവിലെ, ഇന്ന് സന്ധ്യാസമയം സാക്ഷാൽ ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ദൈവമക്കളുടെ ധൈര്യത്തിന് വേണ്ടി ഞാൻ ഓർപ്പിക്കട്ടെ, നിന്റെ അഭയം എന്ന് പറയുന്നത് സർവശക്തനായ ദൈവമാണ്. നിന്റെ സങ്കേതം എന്ന് പറയുന്നത് സർവശക്തനായ ദൈവമാണ്. എത്ര ഭാഗ്യമാണ് ദൈവത്തെ സേവിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിലുള്ളത്. പ്രൈസ് ദ ലോർഡ്. മാത്രമല്ല വേദപുസ്തകത്തിൽ നാം പഠിച്ച, എന്താ ഈ സർവശക്തി എന്ന് വാക്ക് വന്നത്? സർവശക്തി, ഓൾ പവർഫുൾ. സർവശക്തി, ശക്തൻ, അത്യുന്നതൻ, ദ മോസ്റ്റ് ഹൈ ഗാഡ് എന്ന വാക്കുകളൊക്കെ വരാൻ കാരണം എന്താ? കമ്പയർ ചെയ്തുകൊണ്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉപയോഗിക്കേണ്ട കാര്യമില്ല. ലോകത്തിൽ ഒന്നേ ഉള്ളൂ, ഒറ്റ കാര്യം മാത്രമേ കമ്പയർ ചെയ്യാൻ ഒന്നുമില്ലെങ്കിൽ പറയുന്ന കാര്യം ദ വാച്ച്, ദ മാൻ അല്ലേ എന്ന് പറഞ്ഞാൽ ദ മോസ്റ്റ് പവർഫുൾ എന്ന് പറയേണ്ട കാര്യമില്ല. കാരണം വേറൊരു ശക്തി അതിനില്ല എങ്കിൽ, കമ്പയർ ചെയ്യാനായിട്ടില്ല എങ്കിൽ. അപ്പോൾ ഓൾ പവർഫുൾ എങ്കിൽ ഓൾ മൈറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ കാരണം എന്താ? കമ്പയർ ചെയ്തുകൊണ്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉപയോഗിക്കേണ്ട കാര്യമില്ല. ലോകത്തിൽ ഒന്നേ ഉള്ളൂ, ഒറ്റ കാര്യം മാത്രമേ കമ്പയർ ചെയ്യാൻ ഒന്നുമില്ലെങ്കിൽ പറയുന്ന കാര്യം ദ വാച്ച്, ദ മാൻ അല്ലേ എന്ന് പറഞ്ഞാൽ ദ മോസ്റ്റ് പവർഫുൾ എന്ന് പറയേണ്ട കാര്യമില്ല. കാരണം വേറൊരു ശക്തി അതിനില്ല എങ്കിൽ, കമ്പയർ ചെയ്യാനായിട്ടില്ല എങ്കിൽ. അപ്പോൾ ഓൾ പവർഫുൾ അല്ലെങ്കിൽ ഓൾ മൈറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, പഴയ നിയമത്തിൽ തന്നെ ആയാലും അബ്രഹാമും ഇസഹാക്കും യാക്കോബും ഒക്കെ ഒരു അവർ ജീവിച്ചിരുന്ന സാഹചര്യം ജാതികളുടെ വലിയ ഒരു കൂട്ടിലാണ് അവർ ജീവിച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ ചുറ്റും നോക്കിയാൽ അനേക ദൈവങ്ങളെ അവർ കാണാൻ സാധിക്കും. ജാതികൾ ആരാധിക്കുന്ന ദൈവം മുന്നോട്ട് വന്ന് ഇസ്രായേലിനെ നോക്കിക്കഴിഞ്ഞാൽ ബാലും ഏലും അശേരയും എന്തെല്ലാം ദൈവങ്ങളാണ്. അബ്രഹാമിനെ തന്നെ ദൈവം വിളിച്ചു ആദരിക്കുമ്പോൾ സാധാരണ ജൂയിഷ് താൽമൂദിൽ പറയുന്നത് വിഗ്രഹങ്ങളുടെ നടുവിൽ നിന്നാണ് ആരെ വിളിച്ചു വേർതിരിച്ചത്? അബ്രഹാമിനെ വിളിച്ചു വേർതിരിച്ചത്. അബ്രഹാമിനെ വിഗ്രഹങ്ങളുടെ നടുവിലാണ്. അങ്ങനെയെങ്കിൽ ഓരോ ദൈവത്തിന്റെ രൂപം ഇന്ത്യയിൽ നിന്ന് വന്നിരിക്കുന്ന നമ്മളോട് ഇത് പ്രത്യേകം പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം ഭാരതത്തിൽ നിന്ന് വന്നിരിക്കുന്ന നമുക്ക് ഈ കാര്യം പറയുമ്പോൾ മനസ്സിലാകും. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഭാരതത്തിലുള്ള ദൈവങ്ങളുടെ അതേയൊക്കെ കണക്ക് അബ്രഹാമും ഇസഹാക്കും യാക്കോബും മോശയും ഒക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അനേക ദൈവങ്ങളുണ്ടായിരുന്നു. വലിയ ദൈവമുണ്ടായിരുന്നു, ചെറിയ ദൈവമുണ്ടായിരുന്നു, സമൃദ്ധിയുടെ ദൈവമുണ്ടായിരുന്നു, ക്ഷാമത്തിന്റെ ദൈവമുണ്ടായിരുന്നു, അനുഗ്രഹത്തിന്റെ ദൈവമുണ്ടായിരുന്നു, ശാപത്തിന്റെ ദൈവമുണ്ടായിരുന്നു, സൗഖ്യത്തിന്റെ ദൈവമുണ്ടായിരുന്നു, രോഗത്തിന്റെ ദൈവമുണ്ടായിരുന്നു. അപ്പൊ ഓരോരുത്തരെയും പ്ലീസ് ചെയ്യുന്ന അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇന്ന് നമ്മുടെ ഭാരതത്തിൽ അതാണല്ലോ, വിദ്യാഭ്യാസത്തിന് ദൈവമുണ്ട്, സമൃദ്ധിക്ക് ദൈവമുണ്ട്, സൗന്ദര്യത്തിന് ദൈവമുണ്ട്, പിന്നെ എല്ലാ ദൈവങ്ങളും ധാരാളം 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 ഭാരതത്തിൽ കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ അബ്രഹാം വന്ന സാഹചര്യം ഒരുപാട് ദൈവങ്ങൾ ജീവിക്കുന്ന സാഹചര്യം, ആ സാഹചര്യത്തിൽ അബ്രഹാം വളർന്നു വന്നപ്പോൾ അബ്രഹാം കണ്ട ദൈവം വ്യത്യസ്തമായ ഒരു ദൈവത്തെ കണ്ടപ്പോൾ അബ്രഹാം പറയുകയാണ്, എന്റെ ദൈവം സർവശക്തനായ ദൈവമാണ്. നിങ്ങളുടെ ദൈവത്തിന് ശക്തിയില്ല എന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ ദൈവത്തിനും ശക്തിയുണ്ട്. അതുകൊണ്ടാണ് കനാനിൽ മഴ പെയ്യുന്നതെന്ന് അവർ പറയുന്നു, സമൃദ്ധി എന്നവർ പറയുന്നു. നിങ്ങളും എന്തെങ്കിലുമൊക്കെ ചെയ്താൽ എന്താ ഉണ്ട്? ശക്തിയുണ്ട്. നിങ്ങളുടെ ദൈവത്തിന് ശക്തിയില്ല എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ഇതുവരെ ഞാൻ ആരാധിച്ചു വന്നിരുന്ന ദൈവത്തേക്കാൾ, ഇതുവരെ ഞാൻ സേവിച്ചു വന്ന ദൈവത്തേക്കാൾ, ഞാൻ ഇതുവരെ കണ്ടിരുന്ന ദൈവത്തേക്കാൾ സർവശക്തനായ ഒരു ദൈവത്തെ ഞാൻ കണ്ടുമുട്ടിയിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. അന്നത്തെ ജാതീയ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട്, ദൈവങ്ങൾ ധാരാളമുള്ള പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അബ്രഹാം പറയുകയാണ്, ഇസഹാക്ക് പറയുകയാണ്, യാക്കോബ് പറയുകയാണ്, ഇപ്പോൾ ഞാൻ ദൈവത്തെ കണ്ടുമുട്ടിയിരിക്കുന്നു, ആ ദൈവം സർവശക്തനായ ദൈവമാണ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. നിങ്ങളുടെ ദൈവങ്ങൾ ഉന്നതരായിരിക്കാം, അത് പക്ഷേ നിങ്ങളെക്കാൾ ഉന്നതരായിരിക്കാം. എന്നാൽ ഞാൻ മറ്റൊരു ദൈവത്തെ കണ്ടിരിക്കുന്നു, അത് ഉന്നതൻ എന്ന് വിളിക്കാനല്ല പറ്റുന്നത്. എന്റെ ദൈവം അത്യുന്നതനായ ദൈവമാണ്, ദ മോസ്റ്റ് ഹൈ ഗോഡ്. ആ ദൈവത്തിന്റെ മുകളിൽ ഒരു ശക്തിക്കും നിൽക്കാനായിട്ട് സാധിക്കുകയില്ല. ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ ദൈവത്തിന് പറ്റാത്ത ചില കാര്യങ്ങളും ഉണ്ടല്ലോ നമുക്കറിയാം. ദൈവം സർവശക്തനായ ദൈവമാണ്, സർവശക്തനായ ദൈവമാണ്. സർവശക്തനായ ദൈവത്തിന് പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. അതെന്താ അറിയാവുന്നവര് പറഞ്ഞേ. പല കാര്യങ്ങൾ, ഒന്ന് പിന്നെയും അത് കഴിയുമെന്ന് വെക്കാം. ഏതാ? ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ പിന്നെയും വേണമെങ്കിൽ ഇടിച്ചു പൊളിച്ച് കയറണമെങ്കിൽ ആർക്ക് പറ്റും? അത് ദൈവത്തിന്റെ ഒരു മഹാമനസ്കത. ഏതാ അകത്ത് ഫോഴ്സ്ഫുള്ളി കയറുന്നില്ല, പിന്നെന്ത് ചെയ്യുക, കൊട്ടിക്കൊണ്ടിരിക്കുക. എന്നാൽ ഈ സർവശക്തനായ ദൈവത്തെ ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് അറിയാമോ? തന്റെ സ്വഭാവത്തെ തള്ളിക്കളയാൻ കർത്താവിന് പറ്റത്തില്ല. തന്റെ സ്വഭാവത്തെ തള്ളിക്കളയാൻ, തന്റെ നേച്ചറിനെ, തന്റെ ആട്രിബ്യൂട്ടിനെ, ദ മോസ്റ്റ് ഹോളി പരിശുദ്ധൻ എന്ന തന്റെ ഗുണത്തെ, സ്വഭാവത്തെ തള്ളിക്കളയാൻ നമുക്ക് പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ ചില ആളുകളെ പോലെ നാട്ടിലെ സാധാരണ പറയുന്ന ഒരു പറച്ചിലുണ്ട്, ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ചിലടത്ത് ചെല്ലുമ്പോൾ പാമ്പിനെ പോലെയും ചിലടത്ത് ചെല്ലുമ്പോൾ എന്താ മീനിനെ പോലെയുമാണ്. അങ്ങനെ ഒരു മത്സ്യമുണ്ട്, വാല് കണ്ടാൽ പാമ്പ് അല്ലെ, അങ്ങനെ വാല് കണ്ടാൽ പാമ്പാണെന്നും പാമ്പാണോ മീനാണോ എനിവേ തെറ്റാണ്, നിങ്ങൾ തിരിക്കുക, ഓപ്പോസിറ്റ് ആണെങ്കിൽ അങ്ങനെ ചിന്തിച്ചോളൂ. വാല് കണ്ടാൽ പാമ്പാണെന്നും വാല് കണ്ടാൽ മീനാണെന്നും തല കണ്ടാൽ പാമ്പാണെന്നും പറയും. അപ്പോൾ സാഹചര്യത്തിൽ ഒന്ന് നിൽക്കുക, ഓന്ത് മറ്റൊരു സൃഷ്ടിയാണ്, പച്ചയാണേ പച്ച, ചുവപ്പാണേ ചുവപ്പ്, കറുപ്പാണേ കറുപ്പ്, വെള്ളയാണേ വെള്ള, ഏത് നിറവും മാറാൻ ആർക്ക് പറ്റും? ഓന്തിന് പറ്റും. എന്നാൽ ദൈവത്തെ നമ്മളും പലരും അങ്ങനെ തന്നെയാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ പറ്റിയല്ല കേട്ടോ, നിങ്ങളെ പറ്റി ആരെയും പറ്റിയല്ല, നിങ്ങൾ എന്നോട് കോപിക്കരുത്, അടുത്ത ആഴ്ച തൊട്ട് ക്ലാസ്സിന് വരാതിരിക്കരുത്, പാസ്റ്റർ ഞങ്ങളെ ഓന്തിന്റെ കളറുള്ളവരാണെന്ന് പറഞ്ഞെന്ന് പറയുകയും ചെയ്യരുത്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ കളർ മാറിക്കൊണ്ടിരിക്കും, ഓരോ സാഹചര്യത്തിൽ ഓരോ കളറ് കാണാനായിട്ട് ഇടയായിത്തീരും. എന്നാൽ എൻ്റെ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് കിട്ടിയിരിക്കുന്ന കളറ് മാറാൻ പറ്റുകയില്ല. ദൈവത്തിന്റെ ആ പേര്, ആട്രിബ്യൂട്ട്, ആ സ്വഭാവത്തിന് വിരുദ്ധമായി ഒന്ന് ചെയ്യാൻ പറ്റുകയില്ല ദൈവം തമ്പുരാൻ. അതുകൊണ്ട് തന്നെ വിശുദ്ധ തിരുവചനം എബ്രായ ലേഖനം 6:18 അതിന്റെ 18 വാക്യം വായിച്ചാട്ട്, നമുക്കറിയാവുന്ന വാക്യമാണെങ്കിലും ഒന്ന് വായിക്കാം. എബ്രായ 6:18 ആ മാറിപ്പോകാത്തതും അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്? ദൈവത്തിന് ഭോഷ്ക്ക് പറയാൻ കഴിയാത്തതുമായ, ദൈവത്തിന് ഭോഷ്ക്ക് പറയുവാൻ കഴിയുകയില്ല എന്ന് അവിടെ കാണുന്നു. അത് മാത്രമല്ല, 2 തിമോത്തിയോസ് 2:13 ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് അവിടെ വ്യക്തമാക്കുന്നുണ്ട്. 2 തിമോത്തി 2:13 2 തിമോത്തിയോസ് 2:13 നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. അടുത്ത ലൈൻ, തന്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യമാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിന് പറ്റാത്ത എന്താ? തനിക്ക് ഒറ്റ സ്വഭാവമേ ഉള്ളൂ, ആ സ്വഭാവം മാറ്റിവെക്കാൻ എന്റെ ദൈവത്തിന് കഴിയുകയില്ല. നാം അവിശ്വസ്തരായി തീർന്നാലും ദൈവം വിശ്വസ്തനായി പാർക്കുന്നു, അവന്റെ സ്വഭാവം ത്യജിക്കുവാൻ, മാറ്റിവെക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയുകയില്ലല്ലോ. ഇതാ ദൈവത്തിന് കഴിയാത്തത്. അതിൽ എന്തെല്ലാം ഉൾപ്പെടുമോ അതല്ല ദൈവത്തിന്റെ വിശുദ്ധിക്ക് ചേരാത്തത്, ദൈവത്തിന് ചെയ്യാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ മഹത്വത്തിന് ചേരാത്തത് അവന് ചെയ്യാൻ പറ്റുകയില്ല. ദൈവത്തിന്റെ ശക്തിക്ക് ചേരാത്തത്, ദൈവത്തിന്റെ സ്നേഹത്തിന് ചേരാത്തത്, ദൈവത്തിന്റെ കരുണയ്ക്ക് ചേരാത്തത്, ദൈവത്തിന്റെ നീതിക്ക് ചേരാത്തത്, ദൈവത്തിന്റെ സ്വഭാവം ത്യജിച്ച് കളയുവാൻ ഒരു മനുഷ്യനെ പോലെ അവന് പറ്റുകയില്ല. ഇതാ ദൈവത്താൽ അസാധ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ദൈവമക്കളെ പറ്റി ദൈവം അതാ പ്രതീക്ഷിക്കുന്നു. എന്താ ദൈവമക്കളെയും പറ്റി, കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെടുന്ന ദൈവമക്കളെയും പറ്റി ദൈവം അതാ പ്രതീക്ഷിക്കുന്നത്? സ്വഭാവം ത്യജിച്ച് കളയാതിരിക്കണമെന്ന്. ഏത് സ്വഭാവം? ഒരു മനുഷ്യൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു. ഈ പുതിയ സൃഷ്ടിയായിരിക്കുന്ന മനുഷ്യൻ ദൈവിക സ്വഭാവത്തിൽ, ആരും പരിശുദ്ധരാണെന്ന് പറയാൻ പാടില്ല. കാരണം യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നത് പാപമില്ല എന്ന്, നമ്മൾ പറയുന്നെങ്കിൽ നമ്മൾ പാപിയാണ്, നമ്മൾ കള്ളം പറയുകയാണ്. പാപമില്ല എന്നൊരുത്തൻ പറയുന്നെങ്കിൽ, എന്നിൽ പാപമില്ല എന്നൊരുത്തൻ പറയുന്നെങ്കിൽ അവൻ തന്നെ താൻ വഞ്ചിക്കുന്നെന്ന. അപ്പൊ അതുകൊണ്ട് പരിശുദ്ധനാണെന്ന് പറയുന്നില്ല എങ്കിലും ഈ ഒരിക്കലും സ്വഭാവം മാറ്റം വരാത്ത ദൈവത്തിന്റെ ഗുണങ്ങളെ പ്രാപിക്കുന്നവരാണ് ദൈവമക്കൾ. കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെടുന്ന ദൈവമക്കൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ റെപ്രസെന്റേറ്റീവായിട്ടാണ് ഭൂമിയിൽ വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശുദ്ധിക്ക് ചേരാത്തത് ചെയ്യാൻ പറ്റുകയില്ല, വിശ്വസ്തതയ്ക്ക് ചേരാത്തത് ചെയ്യാൻ പറ്റുകയില്ല. ജീവിതം ക്രമീകരിക്കപ്പെടുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഈ സ്വഭാവത്തിന്റെ അളവിലാണ് നാം ദൈവത്തെ സേവിപ്പാനായിട്ട് ഇറങ്ങിത്തിരിക്കേണ്ടത്. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് അതിനു വേണ്ടി ഒരു ശ്രമം, അതിനു വേണ്ടി ഒരു അറ്റംപ്റ്റ്, എഫേർട്ട് നമ്മുടെ ഭാഗത്തുണ്ടാകണമെന്ന് സർവശക്തനായ ദൈവം ആഗ്രഹിക്കുന്നു. യാക്കോബിന്റെ ലേഖനം 1:13 ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഗോഡ് കനോട്ട് ബി ടെംപ്റ്റഡ്. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണേ, ദൈവം തമ്പുരാനെ പരീക്ഷിക്കാൻ പറ്റുകയില്ല. മലാക്കി പ്രവചനത്തിൽ ദശാംശം കൊടുക്കുന്നതിൽ നിങ്ങൾ എന്നെ പരീക്ഷിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയില്ലയോ എന്നുള്ളത്. പക്ഷെ തിന്മ വെച്ചുകൊണ്ട് ദൈവത്തെ പരീക്ഷിക്കാൻ പറ്റത്തില്ല. തിന്മയാൽ ദൈവത്തെ അടുത്തത് വളരെ ശ്രദ്ധിച്ചോണേ, ദൈവത്തിന് പറ്റാത്ത ഒരു കാര്യമുണ്ട്, തിന്മയാൽ മനുഷ്യരെയും പരീക്ഷിക്കാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ എന്നോട് എതിർക്കുമായിരിക്കും. ദോഷങ്ങളാൽ ദൈവം ആരെയും ചെയ്യുന്നില്ല. അടുത്ത് പറഞ്ഞത്, നിങ്ങൾ പരീക്ഷിക്കപ്പെടുമ്പോൾ ദൈവത്താൽ പരീക്ഷിക്കപ്പെട്ടു എന്നാരും, ആ പരീക്ഷ വേറെ എന്ന് പറഞ്ഞാൽ ഞാനൊരു പാപത്തിൽ ചെന്ന് പെട്ടു, ഞാൻ അതാണ് അവിടുത്തെ പരീക്ഷ, അല്ല ഉണ്ടാകുന്ന രോഗവും പ്രയാസം ബുദ്ധിമുട്ടൊന്നുമല്ല. ഞാനൊരു പാപത്തിൽ ചെന്ന് പെട്ടു, ഞാനിങ്ങനെ എൻ്റെ മനസ്സുകൊണ്ട് ഇങ്ങനെ നോക്കി നോക്കിയപ്പോൾ ഒരു നല്ല സാധനം ഇരിക്കുന്നു, ഒരു നല്ല മൊബൈൽ ഇരിക്കുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി ഈ മൊബൈലിലെ നല്ല മൊബൈലാണ്, ഇവിടെ ഈ കുവൈറ്റ് കിട്ടത്തുമില്ല, എന്നാൽ ഇങ്ങനെ അടിച്ചെടുക്കാം. മനസ്സിലിങ്ങനെ ഞാൻ അന്നേരം എൻ്റെ മനസ്സിലൊരു തോന്നൽ, ഞാൻ ദൈവഭക്തനാണല്ലോ അതെടുക്കാൻ പാടില്ലല്ലോ, പിന്നെയും പിന്നെയും കൈ വരയ്ക്കുന്നത് അതെടുക്കാൻ, പിന്നെയും മനസ്സിൽ തോന്നുന്നു അയ്യോ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്ന. പക്ഷെ ലാസ്റ്റ് കൊണ്ടുവന്ന് ഒരു രക്ഷയില്ലാതെ വന്നപ്പോൾ, എൻ്റെ ആ പരീക്ഷയുടെ ശക്തി കൂടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഈ മൊബൈൽ ഇങ്ങനെ എടുത്തു, പോക്കറ്റ് ഇട്ടു, പോക്കറ്റ് ഇട്ട് വീട്ടിൽ ചെന്നപ്പോഴാണ് പിന്നെയും മനസ്സിൽ കുറ്റബോധം. അപ്പം നമ്മൾ പറയാം, ദൈവമേ നീ എന്നെ ഇങ്ങനെ പരീക്ഷിക്കണ്ടായിരുന്നു. ഈ പരീക്ഷ ആരിൽ നിന്ന് വരുന്നതല്ല, ദൈവത്തിൽ നിന്ന് വരുന്നതല്ല, അത് ദൈവത്തിന് അസാധ്യമാണ്. ഒരു മനുഷ്യനെയും പാപം ചെയ്യാൻ തിന്മയിലൂടെ പരീക്ഷിക്കാൻ ദൈവത്തിന് അസാധ്യമാണ്. വിശ്വസിക്കുന്നു? അപ്പൊ ദൈവത്തിന് പാപം ചെയ്യാൻ പറ്റത്തില്ലെന്ന് മാത്രമല്ല, മനുഷ്യനെയും കൊണ്ട് പാപം ചെയ്യിക്കാൻ മനുഷ്യന് തിന്മ കൊടുത്ത് പാപത്തിന് വേണ്ടി മനുഷ്യനെ പ്രോത്സാഹിപ്പിക്കാൻ ദൈവത്തിന് പറ്റുകയില്ല. എന്നാൽ പാപമുള്ളെടുത്ത് നല്ലതുണ്ടെന്ന് പറഞ്ഞു കൊടുക്കാനാണ് ദൈവത്തിന്റെ സ്വഭാവം. അപ്പോൾ ചിലർ ചോദിക്കും, എന്നാൽ ഈ ആദാമിനെ ഒന്നും പരീക്ഷിക്കേണ്ട കാര്യമില്ലായിരുന്നു. ആ ദൈവം ആദാമിനെ പരീക്ഷിച്ചിട്ടില്ല, ദൈവം ആദാമിനെ ദോഷങ്ങളാൽ പരീക്ഷിച്ചിട്ടില്ല. ദൈവം തോട്ടത്തിന്റെ നടുവിലെ വൃക്ഷം, നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം നട്ടിട്ട് പറഞ്ഞത്, മോനെ ഇത് നിനക്ക് ദോഷം ചെയ്യും തുടല്ലേന്നാണ്. അവൻ ഇത് നട്ടിട്ട് പറഞ്ഞു, നീ ഇത് പറിച്ചു തിന്നു, അവൻ മരിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് അവനെ പാപം ചെയ്യാൻ പ്രേരിപ്പിച്ചില്ലേ? പാപം ചെയ്യാൻ പ്രേരണ കൊടുത്തത് പിശാചാണ്. എന്നാൽ പിശാചിനെയും കുറ്റം പറയാൻ പറ്റുന്നില്ല, കാരണം പിശാചിന്റെ മേൽ ജയിക്കാനുള്ള ശക്തി അവരുടെ ജീവിതത്തിൽ നിശ്ചയമായിട്ടും ഉണ്ടായിരുന്നു. കാരണം ദൈവിക തേജസ്സിനാൽ അവർ നിറയപ്പെട്ടിരുന്നവരായിരുന്നു. എന്നാൽ സ്വയം ദൈവം കൊടുത്ത സ്വയഹിതം, ഫ്രീ വിൽ, ദുഷ്ടതയ്ക്കായിട്ട് അവർ ഉപയോഗിച്ചതാണ് പാപത്തിന് കാരണമായി തീർന്നത്. അവർക്ക് പാപം ചെയ്യാൻ അല്ലെങ്കിൽ സ്വയമായി ഡിസൈഡ് ചെയ്യാൻ ദൈവം കൊടുത്ത ഫ്രീ വില്ലിനെ, ദൈവം കൊടുത്ത മനുഷ്യർക്ക് മാത്രം കൊടുത്ത ഫ്രീ വില്ലിനെ പാപത്തിന് വേണ്ടി സ്വയമായി ഉപയോഗിച്ചതാണ് അവരുടെ ജീവിതത്തിൽ പിശാചിന്റെ മുന്നിൽ അടിയറ പറയുവാൻ തക്കൊണ്ണമിടയായി തീർന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ വന്നിരിക്കുമ്പോൾ സർവശക്തനായ ദൈവത്തെ പറ്റി പഠിക്കുമ്പോൾ, ദൈവത്തിന്റെ സർവശക്തിയെ പറ്റി പഠിക്കുമ്പോൾ, ദൈവത്തിന് പറ്റാത്ത രണ്ട് കാര്യങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞു. ഒന്ന്, ദൈവത്തിന് പാപം ചെയ്യാൻ പറ്റുകയില്ല, ദൈവത്തിന് അവിശ്വസ്തത കാട്ടാൻ പറ്റുകയില്ല. കാരണം ദൈവം ഒരു മനുഷ്യനല്ല, ദൈവത്തിന്റെ സ്വഭാവം അവൻ ഒരിക്കലും ത്യജിച്ചു കളയുന്നില്ല. രണ്ട്, പാപത്താൽ മനുഷ്യനെ പരീക്ഷിക്കുവാൻ, തന്റെ സൃഷ്ടിയെ പരീക്ഷിക്കുവാൻ ദൈവത്തിന് കഴിയുകയില്ല. അടുത്ത ദൈവത്തിന്റെ സ്വഭാവം, നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ, നമ്മൾ സേവിക്കുന്ന ദൈവം സർവശക്തനായ ദൈവമാണ്. അവന് നമ്മുടെ ജീവിതത്തിൽ, ലോകത്തിൽ ചെയ്യാൻ പറ്റാത്തതായിട്ട് യാതൊന്നുമില്ല എന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. നാലാമത്തെ കാര്യം, ഹീസ് അൻ ഓംനിപ്രസൻസ്, ദ ഓംനിപ്രസൻസ് ഓഫ് ഗാഡ്. ദൈവത്തിന്റെ ദൈവം സർവവ്യാപിയാണ്, സർവവ്യാപിയാണ്. എവരിവേർ പ്രസന്റ് എന്നാണ് ഓംനിപ്രസൻസ് എന്ന വാക്കിന്റെ അർത്ഥം. എവരിവേർ പ്രസന്റ്, എല്ലായിടവും വ്യാപിച്ചു കിടക്കുന്ന, എല്ലായിടവും സാന്നിധ്യമുള്ള സ്വഭാവമാണ് ദൈവത്തിൻ്റെത്. ഗാഡ് ഈസ് അൺലിമിറ്റഡ് വിത്ത് റെസ്പെക്ട് ടു സ്പേസ്. ഏതെങ്കിലും സ്പേസിൽ ദൈവത്തെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒതുക്കാൻ പറ്റുകയില്ല. കഴിഞ്ഞ രണ്ടോ മൂന്നോ ക്ലാസ് മുൻപേ ഇങ്ങനെ ദൈവവചനം പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ വിഗ്രഹാരാധനയ്ക്കെതിരെ ഞാൻ പറഞ്ഞു, ദൈവത്തെ ഒരു രൂപത്തിൽ ഒതുക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു ഒരു മാതാവ് എന്നോട് വളരെ സ്നേഹത്തോടെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമല്ലേ മനുഷ്യനെ സൃഷ്ടിച്ചത്, അതുകൊണ്ട് ദൈവത്തിൻ്റെ രൂപമില്ല എന്ന് പറയുന്നത് ശരിയാണോ? ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചത് കൊണ്ട് ദൈവം ആരെ പോലിരിക്കുക? നമ്മെ പോലിരിക്കുക. ദൈവത്തിൻ്റെ സ്വരൂപം, സ്വരൂപം എന്ന് പറഞ്ഞാൽ ഷാജിയെ പോലിരിക്കുക, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ സഹോദരന്മാരെ പോലിരിക്കുക ആരെ? ദൈവം. ഞാൻ ആ അമ്മച്ചിയോട് പറഞ്ഞു, ആ വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ പറയരുത്. ഒന്ന്, ദൈവിക ഗുണങ്ങളെ മനുഷ്യനിലുള്ളതാണ് സ്വരൂപവും സാദൃശ്യവും എന്ന് പറയുന്നത്. മറ്റൊരർത്ഥത്തിൽ ദൈവവുമായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനുള്ള പവറാണ് സ്വരൂപവും, ലൈക്നെസ് ആൻഡ് ഇമേജ് എന്ന വാക്കുകൊണ്ട് അവിടെ ഉപയോഗിക്കുന്നത്, ഉദ്ദേശിക്കുന്നത്. സ്വരൂപത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചെങ്കിൽ എന്ന് പറഞ്ഞാൽ ഫിസിക്കലി അക്ഷരീയമായിട്ട് ദൈവത്തിൻ്റെ സ്വരൂപത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെങ്കിൽ, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മളെ പോലെയാണ് ദൈവം ഇരിക്കുന്നതെങ്കിൽ, രണ്ട് കൈ, രണ്ട് കണ്ണ്, ഒരു മൂക്ക്, ഒരു രണ്ട് ചെവി, പിന്നെ രണ്ട് കാല്, ഇങ്ങനെയൊക്കെയായി ഇരിക്കുന്നതെങ്കിൽ ദൈവം തമ്പുരാനെ കുവൈറ്റിലും ഇന്ത്യയിലും ഒരുപോലെ ആയിരിക്കാൻ പറ്റുകയില്ല. നമ്മൾ ദൈവത്തെ പറ്റി പഠിക്കുമ്പോൾ കുവൈറ്റിന്റെ ഈ ഹൈഡൈൻ ഓഡിറ്റോറിയത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാലും അങ്ങ് ദൂരെ ഭാരതത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാലും കുറച്ചുകൂടെ താണ്ടി അമേരിക്കയിലോ യൂറോപ്യൻ കൺട്രീസിലോ എവിടെ ഇരുന്ന് ഹൃദയംഗമായി പ്രാർത്ഥിച്ചാലും പ്രാർത്ഥന കേട്ട് മറുപടി കൊടുക്കുന്ന ദൈവം, അവിടെ ഇറങ്ങിച്ചെല്ലുന്ന ദൈവം. നാം ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ, ആരാധിച്ചപ്പോൾ പറഞ്ഞു നമ്മെ വിടുവിപ്പാൻ ദൈവം ഇവിടെ ഉണ്ടെന്ന്, ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന്. ഇതുപോലൊരു മീറ്റിംഗ് ഇന്ത്യയിൽ നടക്കുകയായിരിക്കും. ഇപ്പോൾ ഇപ്പോഴായിരിക്കത്തില്ല, ഒരുപക്ഷെ ഇച്ചിരി നേരത്തെ അത് കഴിഞ്ഞ് കാണും, കാരണം ഇപ്പൊ പാദരാത്രി ആയല്ലോ. ഇനി ലേറ്റ് നൈറ്റ് പ്രയർ വല്ലതും അവിടെ നടക്കുന്നുണ്ടെങ്കിൽ, അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ പറയുന്നത് ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളിവിടെ അനുഭവിച്ചറിയുന്നു, നമ്മുടെ മധ്യയുണ്ട്. വിശുദ്ധന്മാർ അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ, രാവിലെ അവരെഴുന്നേറ്റ് ഏതെങ്കിലും മീറ്റിങ്ങിൽ അവിടെ നടക്കുന്നെങ്കിൽ അവിടെയുള്ള ദൈവമക്കൾ പറയുന്നു, അതേ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളിവിടെ അനുഭവിച്ചറിയുന്നു. അങ്ങനെയെങ്കിൽ കുവൈറ്റിലും ഇന്ത്യയിലും അമേരിക്കയിലും ഒരുപോലെ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയാൻ കഴിയണമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഒരു മനുഷ്യനെ പോലെ ദൈവത്തിനായിരിക്കാൻ കഴിയുകയില്ല. ദൈവം തമ്പുരാൻ സർവവ്യാപിയായ ദൈവമാണ്, തൻ്റെ സൃഷ്ടിയുടെ അടുക്കലൊക്കെ കടന്നു ചെല്ലുന്ന ദൈവം. ഹല്ലേലൂയ. ആ സർവവ്യാപിയായ ദൈവത്തെ സ്പേസിൽ ഒതുക്കുവാൻ കഴിയുകയില്ല. God does not have a size or spatial dimensions or is present at every point of space with his whole being. ദൈവം പൂർണ്ണമായും, അപ്പം നമുക്ക് ചിന്തിക്കാം, ദൈവത്തിന്റെ പകുതി ഇവിടെയും പകുതി അവിടെയാണോ? ദൈവം ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ മുറിച്ചു കൊടുക്കുന്നു. ദൈവം എവിടെ സാന്നിധ്യമുണ്ടോ അവിടെ ദൈവത്തിന്റെ ഹോൾ ബീയിങ് ആണ് സാന്നിധ്യമുള്ളത്. ദൈവം തമ്പുരാന്റെ ഹോൾ ബീയിങ്. നമ്മുടെ ബുദ്ധി നോക്കിക്കഴിഞ്ഞാൽ പകുതി ചെവി, ഒരു ചെവി അവിടെ, ഒരു ചെവി ഇവിടെയല്ല, ഒരു കാലം അവിടെ, ഒരു കാലം ഇവിടെയല്ല. ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഈ ഹൈഡൈൻ ഓഡിറ്റോറിയത്തിൽ ദൈവമുണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ, ഞാനും നിങ്ങളും പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നത് ദൈവത്തിന്റെ പൂർണ്ണ സാന്നിധ്യം, ദ ഹോൾ ബീയിങ് ഇന്ന് രാത്രി നമ്മുടെ മധ്യേ ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ദൈവമക്കൾ ദൈവത്തെ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവം പൂർണ്ണമായി നമ്മുടെ മധ്യേ ഉണ്ട്. ആ ദൈവ സാന്നിധ്യത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. So God does not have size or spatial dimensions or is present at every point of space with his whole being. Yet God acts differently in different places. ദൈവം ഓരോ സ്ഥലത്തും തന്റെ പൂർണ്ണ സാന്നിധ്യം നൽകി കൊടുക്കുമ്പോഴും വിവിധ സ്ഥലങ്ങളിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ആ സാഹചര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഇവിടുത്തെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഈ ഹൈഡൈൻ ഓഡിറ്റോറിയത്തിൽ പ്രവർത്തിക്കുന്നെങ്കിൽ ഭാരതത്തിലിരിക്കുന്ന ദൈവമക്കളുടെ അവിടുത്തെ ആവശ്യമനുസരിച്ച് ദൈവം അവിടെ പ്രവർത്തിക്കുന്നു. അമേരിക്കയിലോ മറ്റ് രാജ്യങ്ങളിലോ യൂറോപ്യൻ കൺട്രീസിലോ ആഫ്രിക്കൻ കൺട്രീസിലോ ആയിരിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി അവിടുത്തെ സാഹചര്യമനുസരിച്ച് സർവശക്തനായ ദൈവം പ്രവർത്തിക്കുന്നു. ദൈവം സർവവ്യാപിയായ ദൈവമാണ്. ആയിരിക്കുമ്പോൾ തന്നെ അവരവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച്, അവരവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് സർവശക്തനായ ദൈവം പ്രവർത്തിക്കുന്നു. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, എൻ്റെ ദൈവം മാതാവില്ലാത്ത ഒരാളുടെ അടുക്കൽ ചെന്നാൽ നല്ലൊരു മാതാവായി പ്രവർത്തിക്കുന്നു, പിതാവില്ലാത്ത ഒരു വ്യക്തിയുടെ അടുക്കൽ ചെന്നാൽ നല്ലൊരു പിതാവായി പ്രവർത്തിക്കുന്നു. സഹോദരന്മാർ നഷ്ടപ്പെട്ട ആളുടെ അടുക്കൽ ചെന്നാൽ നല്ലൊരു സഹോദരനായി പ്രവർത്തിക്കുന്നു, സ്നേഹിതരില്ലാത്ത ആളുകളുടെ അടുക്കൽ ചെന്നാൽ നല്ലൊരു സ്നേഹിതനായി പ്രവർത്തിക്കുന്നു. എൻ്റെ ദൈവം ഓരോ വ്യക്തിയുടെയും നിലയനുസരിച്ച് അവൻ്റെ സർവവ്യാപിത്വത്തിൽ തന്നെ ആ വ്യക്തിയുടെ ആവശ്യം എന്തോ അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ദി ഓമ്നിപ്രസൻസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ സർവവ്യാപിത്വം വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി പറയുന്ന ഒരു സങ്കീർത്തന ഭാഗമുണ്ട്. ആ ഭാഗം ഇന്ന് രാത്രി നമുക്ക് വായിക്കാം. 139-ാം സങ്കീർത്തനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിച്ചാട്ടെ. 139-ാം സങ്കീർത്തനം 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? കർത്താവേ, അങ്ങേ മറച്ച് എവിടെയെങ്കിലും പാത്തിരിക്കാമെന്ന് വെച്ചാൽ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്. ഇനി പാതാളത്തിൽ നീ വരത്തില്ല എന്ന് വിചാരിച്ച് പാതാളത്തിലോട്ട് ചെന്നാൽ അവിടെ സുഖമായിട്ടൊന്ന് ഉറങ്ങാം, കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്. ഇനി വെള്ളത്തിനടിയിൽ ദൈവത്തിന് വരാൻ പറ്റത്തില്ലെന്ന് വിചാരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് എന്ന് പാർത്താൽ നീ അവിടെയുണ്ട്. ആ അടുത്തത് ആ ഇരുട്ടത്ത് പോയി പന്നിയിരിക്കാം, ഒരൊറ്റ കുഞ്ഞു പോലും എന്നെ കാണുകയില്ല, ദൈവം എന്നെ കാണുകയില്ല എന്ന് പറഞ്ഞ് പാതിരാത്രിയുടെ കൂരിട്ടിൽ നീ പോയിരുന്നാലും ഇരുട്ടുപോലും ദൈവമേ അങ്ങയ്ക്ക് മറവായിരിക്കുന്നില്ല. ഇരുട്ടും വെളിച്ചവും ആ ഞാൻ പറഞ്ഞു വന്നത്, ദൈവത്തിന്റെ സാന്നിധ്യം ഒരേ സമയത്ത് ദൈവത്തെ ഒളിച്ച് ഭൂമിയിൽ ഒരിടത്തും പോയിരിക്കാൻ നമുക്ക് കഴിയുകയില്ല. ഞാൻ രസകരമായ ഒരു കഥ ഈ സർവവ്യാപിത്വത്തെ പറ്റി പഠിപ്പിച്ചപ്പോൾ ഫാസ്റ്റേജിൽ ഇങ്ങനെ പറഞ്ഞു, നാട്ടിൽ ആരോ പറഞ്ഞ ഒരു സ്റ്റോറി എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്, ഒരു കള്ളനായ പിതാവ് മകനെ വിളിച്ചുകൊണ്ട് പോയ കഥയാണ്. മോഷ്ടിക്കാൻ മകനെ വിളിച്ചുകൊണ്ട് പോയി. മകനെ വിളിച്ചുകൊണ്ട് പോയപ്പോൾ മകനോട് പറഞ്ഞു, മോനെ നീ ഒരു കാര്യം ചെയ്യണം, ഞാനിങ്ങനെ സംസാരിച്ചു, ഞാനിങ്ങനെ ഒരു തെങ്ങിൻ്റെ മണ്ടയിൽ കയറി തേങ്ങ അടർത്തി ഇങ്ങനെ ഇടാനായിട്ട് പോകുക, പക്ഷെ നിനക്ക് നീ കയറണ്ട, നീ ഒരു കാര്യം ചെയ്താൽ മതി, നീ നോക്കിയാൽ മതി, ആരെങ്കിലും കാണുന്നെങ്കിൽ, ആരുടെയെങ്കിലും ശബ്ദം നീ കേൾക്കുന്നെങ്കിൽ ഒരു സിഗ്നൽ എനിക്ക് തരണം, അപ്പോഴേ ഞാൻ ഇറങ്ങി വരും, നമുക്ക് രക്ഷപ്പെടണം. മോൻ പറഞ്ഞു, ഓക്കെ, എല്ലാം ഏറ്റു. അപ്പം തെങ്ങിൻ്റെ മണ്ടേ കയറിയാ, മോൻ ചുറ്റും നോക്ക്, ആരെങ്കിലും കാണുന്നുണ്ടോ? ആരുമില്ല. അവനെപ്പോഴും ഇങ്ങനെ ചുറ്റും നോക്കിക്കൊണ്ടേയിരിക്കുക, ആരെങ്കിലും ഈ രാത്രി അടുക്കുന്നു, ആരും വരുന്നില്ല. ലാസ്റ്റിൽ വളരെ സുരക്ഷിതമായി ഒരു സിഗ്നലും കിട്ടാത്തതുകൊണ്ട് അപ്പൻ തെങ്ങിന്റെ മണ്ടയിലേക്ക് കയറി തേങ്ങ പിടിച്ചപ്പോൾ ഇമാൻ താഴെ നിന്ന് വിളിച്ചു പറഞ്ഞു, അപ്പോ ഒരാൾ കാണുന്നു. മരണവപ്രാളത്തിൽ ആ മനുഷ്യൻ ആ തെങ്ങിന്റെ മണ്ടയിൽ നിന്ന് ധൃതി പിടിച്ച് താഴേക്ക് ഇറങ്ങി വന്നു. താഴേക്ക് ഇറങ്ങി വന്ന് ടീച്ചറക്കനോട് ചോദിച്ചു, മോനെ എവിടെ ഓടാ? പക്ഷെ അവൻ ഓടുന്നില്ല. ആള് വരുന്നെങ്കിൽ ഓടാ. അവൻ പറഞ്ഞു, മനുഷ്യരാരുമല്ലപ്പാ, സൺഡേ സ്കൂളില് അച്ഛാൻ എന്നെ വിട്ടപ്പോ സൺഡേ സ്കൂളിലെ ടീച്ചർ ഒരു കാര്യം എന്നെ പഠിപ്പിച്ചു, ഗോഡ് സീസ് എവരിഥിങ്, ദൈവം എല്ലാം കാണുന്നു. തെങ്ങ് കയറുന്നിടം വരെ ഞാനിത് ഓർത്തില്ല. അത് പിടിച്ചപ്പോൾ ഈ വാക്യം എൻ്റെ മനസ്സിലേക്ക് വന്നു, ഗോഡ് സീസ് എവരിഥിങ്, ദൈവം എല്ലാം കാണുന്നു. അതുകൊണ്ട് അപ്പോ ഈ പാതിരാത്രിയിൽ ഈ കൂരിരുട്ടിൽ അപ്പന് ഈ തേങ്ങയിൽ കയറി തേങ്ങ അടർത്തുന്നത് കാണുന്ന ഒരു ദൈവമുണ്ട്. ഒരു കൊച്ചു കുഞ്ഞിനെ അമ്മ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു അപ്പം കൊടുത്തിട്ട് പറഞ്ഞെന്ന് പറഞ്ഞത്, പരീക്ഷണാർത്ഥം പറഞ്ഞെന്ന് പറഞ്ഞ, മോനെ കുഞ്ഞെ നീ ഈ അപ്പം, മക്കളെ എല്ലാവരും വിളിച്ചിട്ട് പറഞ്ഞു, ആരും കാണാത്തടത്ത് പോയി നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കണം, വേറൊറ്റ കുഞ്ഞ് കാണാൻ പാടില്ല, അങ്ങനെയെങ്കിൽ നിങ്ങൾക്കൊരു പ്രൈസ് തരും. പിള്ളേരെല്ലാം ഓടി ഓടി കാണാതെ തന്നെ എന്താ പാട്, ഒരുത്തൻ ബാത്റൂമിൽ കയറി, ഒരുത്തൻ റൂമിൽ കയറി കഥ കടച്ചു, ചുറ്റും നോക്കി, ഒരൊറ്റ കുഞ്ഞും കാണുന്നില്ല, ഇവരെല്ലാം ഈ അപ്പം ഭക്ഷിച്ചു. പക്ഷെ ഒരു മകൻ ഈ അപ്പം കൊണ്ട് ഓടി നടക്കുക, അവൻ ബാത്റൂമിൽ ചെന്ന് കഥ അടച്ചപ്പോൾ അവൻ അവിടുന്ന് ആരോ കണ്ടു, അവിടുന്ന് ഇറങ്ങി, അവൻ്റെ ബെഡ്റൂമിൽ കയറി കഥ അടച്ചു, അവിടെയും ആരോ കാണുന്നു, അവൻ അവിടുന്ന് ഇറങ്ങി. ലാസ്റ്റിൽ നാട്ടിൽ തട്ടും പുറത്ത് കയറി, ഒരു രക്ഷയില്ല, ഈ നെല്ലും ഒക്കെ ഇടുന്ന അറയ്ക്കകത്ത് കയറി നോക്കി, ഒരു രക്ഷയില്ല. അവൻ അവിടുന്ന് ചാടി എഴുന്നിട്ട് വന്നിട്ട് ലാസ്റ്റിൽ ഓടി 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 ആഴ്ച അണച്ചുകൊണ്ട് അവൻ്റെ അമ്മയുടെ കയ്യിൽ ഈ അപ്പം കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, അമ്മേ ആരും കാണാതെ ഈ അപ്പം തിന്നുവാൻ എനിക്ക് കഴിയുകയില്ല. എന്താ മോനെ, സൺഡേ സ്കൂളിൽ എൻ്റെ ടീച്ചർ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് ദൈവം സകലവും കാണുന്നു. ഇന്ന് രാത്രി ദൈവസന്നിൽ വന്നിരിക്കുന്ന ദൈവമക്കളെ, സങ്കീർത്തനക്കാരൻ പറയുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? ഞാൻ സ്വർഗത്തിൽ ചെന്നാൽ കർത്താവെ അങ്ങനെ കാണുന്നു, ഞാൻ പാതാളത്തിൽ ഇറങ്ങിയാൽ അങ്ങനെ കാണുന്നു. സമുദ്രത്തിന്റെ അറ്റത്ത് ഞാൻ പോയി പാർത്താൽ അങ്ങനെ കാണുന്നു. ആരും കാണരുതെന്ന് പറഞ്ഞ് ഇരുട്ടിൽ ഞാൻ മറഞ്ഞിരുന്നാൽ അങ്ങനെ കാണുന്നു. ഇരുട്ട് അങ്ങയുടെ മുന്നിൽ വലിയ വെളിച്ചമായി മാറ്റപ്പെടുന്നു, വലിയ പ്രകാശമായി മാറ്റപ്പെടുന്നു. ദൈവത്തിന്റെ സാന്നിധ്യമില്ലാത്ത ഒരൊറ്റ സ്ഥലവുമില്ല എന്ന് ഇന്ന് രാത്രി ദൈവമക്കൾ മനസ്സിലാകട്ടെ. ഹീസ് ഓംനിപ്രസന്റ്, ഹീസ് പ്രസന്റ് എവരിവേർ എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഞാൻ എന്റെ വാക്കുകളെ പെട്ടെന്ന് അവസാനിപ്പിക്കട്ടെ. ആവർത്തന പുസ്തകം 10:14 ഇങ്ങനെ പറയുന്നു, ഗാഡ് ബിലോങ് ഹെവൻ ആൻഡ് ഹെവൻ ഓഫ് ഹെവൻസ്, ദ എർത്ത് വിത്ത് ഓൾ ദാറ്റ് ഈസ് ഇൻ ഇറ്റ്. നമുക്ക് വായിക്കാം ആവർത്തനം 10:14. ഇതാ സ്വർഗവും സ്വർഗാദി സ്വർഗവും ഭൂമിയും അതിലുള്ളതൊക്കെയും എന്റെ ദൈവമായ യഹോവയ്ക്കുള്ളവയാകുന്നു. സ്വർഗവും ഭൂമിയും അവയിലുള്ളതൊക്കെയും, ദൈവത്തിന്റെ സാന്നിധ്യമില്ലാത്ത ഒരൊറ്റ സ്ഥലം പോലുമില്ല. അപ്പോ സ്ഥലപ്രവൃത്തി 17:28 കുറച്ചുകൂടെ ടച്ചിങ്ങാണ്. വാക്യം ഒന്നുകൂടെ വായിച്ചേക്കാം. അത് വായിച്ച വാക്കുകൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. Acts 17:28. അപ്പോസ്തല പ്രവൃത്തി, അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. ഇൻ ഹിം വി ലിവ് ആൻഡ് മൂവ് ആൻഡ് ഹാവ് അവർ ബീയിങ്. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി ആ വാചകം നമ്മുടെ മനസ്സിലിരിക്കട്ടെ. നീ ജീവിക്കുമ്പോൾ, നീ ചലിക്കുമ്പോൾ, നീ ഇരിക്കുമ്പോൾ, നീ എഴുന്നേൽക്കുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും നിന്നെ കാണുന്ന ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രി വ്യക്തമായി മനസ്സിലാക്കുക. ദൈവത്തെ കാണാതെ ഒരു കാര്യം നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നില്ല, ദൈവത്തെ കാണാതെ ഒരു കാര്യം ചെയ്യുവാൻ നമുക്ക് കഴിയുന്നില്ല. വേദപുസ്തകം 139-ാം സങ്കീർത്തനത്തിൽ തന്നെ പറയുന്ന എന്താണെന്ന് അറിയാമോ? കർത്താവേ, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എന്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു, എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു, എന്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. അത് അടുത്ത ദൈവത്തിന്റെ സ്വഭാവത്തോട് ചേർന്നുള്ള വാക്യമാണ്, ഓംനിസ്ഷ്യൻസ്, ഓൾ നോയിങ് ഗാഡ്. അത് നമ്മൾ അടുത്ത ആഴ്ചയിൽ വിശദീകരിക്കും. എന്നാൽ ഇന്ന് രാത്രി ഒരു കാര്യം മനസ്സിലാകാം, ദൈവം എല്ലായിടവും പ്രസന്റ് ആയതുകൊണ്ട് എല്ലായിടത്തെയും കാര്യങ്ങൾ ദൈവത്തിനറിയാം. ഹീസ് പ്രസന്റ് എവരിവേർ, എല്ലാ സ്ഥലങ്ങളിലും. ഇന്ന് ഈ ഹൈഡനിൽ ഇരുന്ന് നാം ദൈവോദരം കേൾക്കുമ്പോൾ ഹീസ് പ്രസന്റ് ഹിയർ. നാം റൂമിൽ നമ്മുടെ ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ ഹീസ് പ്രസന്റ് ഹിയർ. നമ്മുടെ ഡൈനിങ് ടേബിൾ നമ്മൾ ഇരിക്കുമ്പോൾ ഹീസ് പ്രസന്റ് ഹിയർ. സാധാരണ ചില നാട്ടിൽ വാക്യങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ചില വാക്യ ബോർഡുകൾ ഇങ്ങനെ കാണാം, ഡൈനിങ് ടേബിളിന്റെ മുന്നിൽ ക്ഷണിക്കപ്പെടാത്ത സൈലന്റ് ആയിട്ടുള്ള അതിഥി, ശാന്തനായി നിൽക്കുന്ന അതിഥി, മറ്റെല്ലാവരെയും. കാരണം ഒരുപക്ഷെ എങ്കിൽ വളരെ കോൺഷ്യസ് ആയിട്ട് തന്നെ അടിച്ചിരിക്കുന്ന ഒരു വാക്യമായിരിക്കാം അത്. സാധാരണ ആളുകൾ സംസാരിക്കുമ്പോൾ ആരെയെങ്കിലുമൊക്കെ പറ്റി സംസാരിക്കണമെങ്കിൽ, നല്ലതോ തീയതോ ആയ കാര്യങ്ങൾ സംസാരിക്കണമെങ്കിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി വരുന്ന ഒരു സ്ഥലമാണേത്, ഡൈനിങ് ടേബിൾ. വീട്ടിലെ എല്ലാവരും കൂടെ ഒരുമിച്ച് വരുന്ന സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ സംസാരിക്കുന്ന സംസാരങ്ങൾ, അതുകൊണ്ടായിരിക്കാം അതിന് മുന്നിൽ ആ വാക്യ ബോർഡ് എഴുതി വെച്ചിരിക്കുന്നത്, ഹീസ് എ സൈലന്റ് ലിസണർ ഓഫ് എവരി കോൺവെർസേഷൻ. സൈലന്റ് ലിസണർ, ശാന്തമായി ഒന്നും സംസാരിക്കാതെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലിസണറാണ് ദൈവം. ഇന്ന് രാത്രി എന്റെ വാക്കുകളെ ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ. പ്രിയ സഹോദര, ദൈവത്തെ ഒളിച്ചു നിനക്കൊരു കാര്യം ചെയ്യുവാൻ കഴിയുകയില്ല, ദൈവത്തെ മറഞ്ഞിരുന്നൊരു കാര്യം ചെയ്യുവാൻ കഴിയുകയില്ല, ദൈവത്തെ മറഞ്ഞിരുന്നൊരിടത്ത് നടക്കുവാൻ നിനക്ക് കഴിയുകയില്ല, ദൈവത്തെ മറഞ്ഞിരുന്ന ഒരു കാര്യം പ്രവർത്തിക്കാൻ നിനക്ക് കഴിയുകയില്ല. ഇന്ന് രാത്രി എന്റെ ദൈവത്തിന്റെ മാത്രം സ്വഭാവ ഗുണമാണ് ഹീസ് ഓംനിപ്രസന്റ് ഗാഡ്. എന്റെ ദൈവം സർവവ്യാപിയായ ദൈവമാണ്. ഹീസ് ഓൾമൈറ്റി ഗാഡ്. അവൻ സർവശക്തനായ ദൈവമാണ്. അത് നിനക്ക് അനുഗ്രഹമാണ്, നിനക്ക് അനുഗ്രഹമാണ്. നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ, നിന്റെ വിഷയങ്ങൾക്ക് മറുപടി തരുവാൻ, നിന്റെ മുന്നിൽ അടഞ്ഞ വാതിലുകൾ തുറക്കുവാൻ, നിനക്ക് അസാധ്യമായത് സാധ്യമാക്കുവാൻ സർവശക്തനായ ദൈവമാണ്. അതേ സമയത്ത് തന്നെ അവൻ സർവവ്യാപിയായ ദൈവമാണ്. നിന്റെ കൂടെ നടക്കുവാൻ, നിന്നെ സംരക്ഷിക്കുവാൻ, നിന്നെ കാക്കുവാൻ അവൻ സർവവ്യാപിയായ ദൈവമാണ്. എന്നാൽ മറു സൈഡിൽ നിന്റെ വാക്കുകൾ കേൾക്കുന്ന നീ ഒന്ന് ശ്രദ്ധിക്കണമേ. ഞാൻ എന്റെ മനസ്സിനോട് ഇങ്ങനെ പറയാറുണ്ട്, നാം രണ്ടുപേർ സംസാരിക്കുമ്പോൾ വേറൊരാൾ കേട്ടാൽ അതെനിക്ക് പ്രശ്നമാകുന്ന ഒരു കാര്യമാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ, വേറൊരാൾ കേട്ടാൽ ഇത് വേറൊരാൾ കേൾക്കാൻ പാടില്ല, അത്രമാത്രം സീക്രട്ടായ ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നതെന്ന് ചിന്തിക്കുന്നെങ്കിൽ, വേറൊരാൾ കേട്ടാൽ അത് ദോഷം ചെയ്യുമെന്ന് ചിന്തിക്കുന്നെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങൾ രണ്ടുപേർ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേർ സംസാരിക്കുമ്പോൾ നാം ചിന്തിക്കാത്ത, നാം എപ്പോഴും ഓർക്കാത്ത ഒരാൾ കൂടെ ഉണ്ടെന്ന് ഇന്ന് രാത്രി വ്യക്തമായി മനസ്സിലാക്കുക. നിന്നെ സംരക്ഷിക്കുന്ന സാന്നിധ്യമാണ് ദൈവത്തിൻ്റെതെങ്കിലും നീ പറയുന്ന വാക്കുകൾ, നീ നടക്കുന്ന നടപ്പുകൾ, നീ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ എല്ലാം കാണുന്ന ദൈവം ഈ രാത്രി ജീവിക്കുന്നു. നമ്മുടെ കണ്ണുകളെ ദൈവസ്ഥനിൽ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ദൈവമക്കളും കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാട്ടെ. യേശുവിൻ്റെ രക്തത്താൽ ജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ദൈവം ഇൻഡിപെൻഡൻ്റ് ആയ ദൈവമാണ്, ആരെയും ആശ്രയിക്കുന്ന ദൈവമല്ല, സെൽഫ് എക്സിസ്റ്റൻ്റ് ആണ് എൻ്റെ ദൈവം. അതുപോലെ തന്നെ അൺചേഞ്ചബിൾ ആണ്, സ്വഭാവത്തിന് മാറ്റം വരാത്ത ദൈവം, പ്രകൃതിക്ക് മാറ്റം വരാത്ത ദൈവം, ആകൃതിക്ക് മാറ്റം വരാത്ത ദൈവം, വാക്കുകൾക്ക് മാറ്റം വരാത്ത ദൈവം, വാക്ചത്വങ്ങൾക്ക് മാറ്റം വരാത്ത ദൈവം. ഹല്ലേലൂയ. ഹി ഈസ് ഓമ്നിപൊട്ടന്റ് ഗാഡ്. എൻ്റെ ദൈവം സർവശക്തനായ ദൈവമാണ്. മനുഷ്യരാൽ അസാധ്യമായതിനെ, സർവജഡത്തിനും അസാധ്യമായതിനെ സാധ്യമാക്കുന്ന ദൈവം. രാത്രി നമ്മെ ആ സാന്നിധ്യത്തിന് മുന്നിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമോ? കർത്താവേ, എന്നെ അങ്ങയുടെ കരത്തിലേക്ക് സമർപ്പിക്കുന്നു. ഈ ദൈവത്തെ അറിയാൻ, ഇത്ര മഹത്തായ ദൈവത്തെ അറിയുവാൻ എന്റെ ജീവിതത്തിൽ ഒരു ഭാഗ്യം തന്നതിനായി ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു എന്ന് പറയുവാനായി ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് കഴിയുമോ? നമ്മെ തന്നെ സമർപ്പിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജാൻ അവർ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് മീറ്റിംഗ് ഇവിടെ അവസാനിപ്പിക്കുന്നു.